الله الرحمن الرحيم الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه وأهل بيته الطيبين الطاهرين والتابعين لهم بإحسان إلى يوم الدين ثم ما بعد أما الكريم يقول أصل طلاق إن ده بشيء ما نسم سأجده يندان طلاق هذا بلدنا എപ്പോഴാണ് തലാഖ്? തലാഖിന്റെ സീഗകൾ, അതേപോലെ അതിന്റെ രൂപങ്ങൾ, പിന്നെ ബിദഅയായ തലാഖ്, സുന്നിയായ തലാഖ്, ഇതാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി തലാഖിന് മടക്കിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് രീതിയുണ്ട്. അതിനെ രണ്ട് ആയിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് അത്തലാഖുർ റജഈ, മറ്റൊന്ന് അത്തലാഖുൽ ബാഇൽ. അത്തലാഖ് റജഈ, طلاق الرجعي أنا ما مركي أدكا أوسر الله طلاق عندنا الطلاق الرجعي لنا الطلاق الرجعي أنا برنال ഇദ്ദേഹയുടെ കാലഘട്ടത്തിൽ തിരിച്ചെടുക്കാൻ അവസരമുള്ള തലാഖ്. അപ്പൊ ഒരു സ്ത്രീയെ മൊഴി ചൊല്ലി, അപ്പൊ ആ സ്ത്രീ എന്ത് ചെയ്യണം? റിദ്ധരിക്കണം പറഞ്ഞു. والمطلقات يتربصن بأنفسهن ثلاثة قروء. വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾ അവർ മൂന്ന് കുറു ശുദ്ധികാലം അല്ലെങ്കിൽ ആർത്തവകാലം അവർ ഇദ്ദേഹിക്കണം എന്നാണ് മനസ്സിലെ. അപ്പൊ ആ ഇദ്ദേഹയുടെ സമയത്ത് മനസ്സിലെ പുതിയ മഹർ നിശ്ചയിക്കാതെ, വലിയിന്റെ ആവശ്യമില്ലാതെ, സാക്ഷികളുടെ തന്നെ ആവശ്യം നിർബന്ധമില്ലാതെ ഭർത്താവിന് ഇദ്ദേഹിക്കുന്ന ഭാര്യയെ തിരിച്ചെടുക്കാം. മനസ്സിലല്ലേ? അങ്ങനെ തിരിച്ചെടുക്കാൻ അവസരമുള്ള തലാഖിനാണ് തലാഖ് ചെയ്യുന്നത്. അപ്പോ ഒരാൾക്ക് മൂന്ന് തലാഖാണ് അയാൾ ഉടമ്പെടുത്തുന്നത്. ഒന്നാമത്തെ തലാഖും രണ്ടാമത്തെ തലാഖും ആണെന്ത് അവിടെ റജഈയായ തലാഖ്. മനസ്സിലായി? എന്റെ രൂപം മനസ്സിലായോ? തലാഖ് ചൊല്ലി പിന്നെ എന്ത് ചെയ്യണം? ഈ സ്ത്രീ ഇദ്ദേഹിക്കണം. എവിടെ ഇദ്ദേഹിക്കേണ്ടത്? ഭർത്താവിന്റെ അടുത്താണ് ഇദ്ദേഹിക്കേണ്ടത്. റജഈയായ തലാഖിൽ ഈ സ്ത്രീ തലാഖ് ചൊല്ലിയതിന്റെ ഭാര്യ തന്നെയാണ്. തലാഖ് ചൊല്ലി, പക്ഷേ ഇയാൾ ഈ പെണ്ണ് ഇവളുടെ ഇയാളുടെ ഭാര്യ തന്നെയാണ്. അതുകൊണ്ടാണ് വിദ്യയുടെ പിരീഡിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അവളെ വേറൊരാ കല്യാണം അന്വേഷിക്കാൻ പാടുള്ളതല്ല, അവളെ കെട്ടിച്ചു കൊടുക്കാനും പാടുള്ളതല്ല. അവളെ കല്യാണം കഴിക്കാൻ തിരിച്ചെടുക്കാൻ ഏറ്റവും അർഹപ്പെട്ടത് ആരാണ്? ഇയാളാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ ആ വിദ്യയുടെ പിരീഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് പിന്നെ ഉദാഹരിച്ച് മനസ്സിലെ, ഒരു പെണ്ണിന് തലാഖ് ചൊല്ലേണ്ടത് അവളുടെ ശുദ്ധികാലത്താണ്. ആ ശുദ്ധികാലം 24 ദിവസം എന്നൊക്കെ മനസ്സിലല്ലേ? പിന്നെ അവളുടെ 6 ദിവസം, അത് കഴിഞ്ഞിട്ടുള്ള ആർത്തവ പിരീഡാണ്. പിന്നെ 24 ദിവസം മനസ്സിലല്ലേ? പിന്നെ ആർത്തവ ദിവസം. ഇവിടെയാണ് തലാഖ് നടന്നത്. മൂന്ന് ആർത്തവകാലം അല്ലെങ്കിൽ മൂന്ന് ശുദ്ധികാലം എന്ത് ചെയ്യണം? ഇദ്ദേഹിക്കണം. എന്നിട്ട് പിന്നെ ഈ 24 പ്രവേശിച്ചു കഴിഞ്ഞാൽ, 24 പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ഇദ്ദ കഴിഞ്ഞു, ഇവിടെ വെച്ചിട്ട് അവൾക്ക് നിയമം അവളെ ധരിക്കുക. പിന്നെ അവളെ കല്യാണം കഴിച്ചാൽ ഈ തലാഖിന്റെ ഭർത്താവ് അർഹനാണ് അല്ലെങ്കിൽ മറ്റൊരാളും അർഹനാണ്. എന്നാൽ ഇതിനുള്ളിൽ
ഈ പീരീഡിനുള്ളിൽ
അവളെ തലാഖ് അവളെ കല്യാണം കഴിക്കാൻ അർഹന ഒരാള് മാത്രം അതാരാ? ആ ഭർത്താവ്, തലാഖ് ചൊല്ലിയത്. അപ്പൊ ഈ പീരീഡിനുള്ളിലും ഈ പെണ്ണ് ആര് തന്നെയാണ്? ഇവന്റെ ഭർത്താവ്, ഇവന്റെ ഭാര്യ തന്നെയാണ്, മനസ്സിലെ ഭാര്യ തന്നെ. അതുകൊണ്ടാണ് ഒരു പെണ്ണിനെ അവിടെ തലാഖ് ചൊല്ലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പീരീഡിനുള്ളിൽ ഭർത്താവ് മരിച്ച്, ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭർത്താവിനെ ഈ പെണ്ണാനന്തരെടുക്കും, ഈ പെണ്ണിനെ ഭർത്താവ് ആനന്തരെടുക്കും. ഒരു സ്ത്രീയെ മൊഴി ചൊല്ലി, ആ സ്ത്രീ അവളുടെ ദീക്ഷാകാലത്താണ്, യുദ്ധകാലത്താണ്. അപ്പോൾ മൊഴി ചൊല്ലിയാളെ മരിച്ച്, മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പെണ്ണിനെ എന്ത് ചെയ്യും? അയാളെ ഈ പെണ്ണാനന്തരെടുക്കും. പറഞ്ഞ മനസ്സിലായി? അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട്, ഈ പീരീഡിൽ വെച്ചിട്ട് പെണ്ണ് മരിച്ചു എങ്കിൽ ഈ പെണ്ണിനെ എന്ത് ചെയ്യും? ഭർത്താവും ആനന്തരെടുക്കും. കാരണം മൊഴി ചൊല്ലി ആളുടെ പെണ്ണെന്നെ ഭാര്യ എന്നെയാണെന്ത്? ആര്? ഈ യുദ്ധകാലത്ത് പിന്നെ ഈ പെണ്ണ്. അൾട്ടിമേറ്റ് ഇത് കഴിഞ്ഞാൽ, യുദ്ധയുടെ കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവളും, അവൾക്ക് അവനും വേറെ ആളുകളും തന്നാണ്. പറഞ്ഞു ഇതിനുള്ളിൽ വെച്ചിട്ട് അവൾക്ക് അവളെ ഇവന് മടക്കിയെടുക്കാം. ഈ പെണ്ണിനെ എന്ത് ചെയ്യാം? ഇയാൾക്ക് മടക്കിയെടുക്കാം. അവിടെ ഇപ്പൊ മഹർ വേണ്ട, മനസ്സിലല്ലേ? വേറെ ആളുടെ പിന്നെ സാക്ഷ്യം വേണ്ട, രണ്ട ആളുകളുടെ സാക്ഷ്യം നിർബന്ധമല്ല. പിന്നെ വലിയന്റെ സമ്മതം വേണ്ട, ഇയാൾക്ക് എന്ന് പറഞ്ഞാൽ മതി, ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ കൂടെ പോയി താമസിച്ചാൽ മതി, കൂടെ പോയിട്ട് അവളുടെ കൂടെ താമസിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും എന്തായി? അവളെ തിരിച്ചെടുക്കലായി. പറഞ്ഞ മനസ്സിലായി? മാത്രമല്ല ഈ പീരീഡിൽ, ദൈവകാലത്തിന്റെ പീരീഡിൽ ഇവൾക്ക് എന്ത് ചെയ്യാം? അണിഞ്ഞൊരുങ്ങാൻ. എന്തിന്? ഭർത്താവിനെ തന്നിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി. ഭർത്താവ് മരിച്ചിട്ട് ഇദ്ദേഹത്തിലിരിക്കുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇഹ്ദാദിന്റെ കാലമാണ്. അവൾ എന്ത് ചെയ്യാൻ പാടില്ല? അണിഞ്ഞൊരുങ്ങാൻ പാടുള്ളതല്ല. മറ്റൊരാളെ വിവാഹത്തിന് ആകർഷിക്കുന്ന രീതിയിൽ അവൾ ഡ്രസ്സ് ധരിക്കാനോ അണിഞ്ഞൊരുങ്ങാനോ പാടുള്ളതല്ല. ഭർത്താവ് മരിച്ചിട്ട് ഇദ്ദേഹത്തിരിക്കുന്നത്, അതേസമയം വിവാഹമോചനം നടത്തി, ആ വിവാഹമോചനം നടത്തിയത് തലാഖ് റജിയായ തലാഖാണെങ്കിൽ ഈ സ്ത്രീക്ക് എന്ത് ചെയ്യാം? അയാളുടെ വീട്ടിലല്ലേ എഴുതിയിരിക്കുന്നത്, എങ്കിൽ അവൾക്ക് അണിഞ്ഞൊരുങ്ങുകയും അതേപോലെ തന്നെ മാറ്റി ചമയുകയൊക്കെ ചെയ്യാൻ, എന്തിന്? തന്റെ ഭർത്താവിനെ തന്നിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി. മനസ്സിലായോ? ഇങ്ങനെയുള്ള തലാഖിനാണ് എന്ത് പറയാ? തലാഖ് അറജറി എന്ന് പറയും. മനസ്സിലെ? അപ്പൊ ഈ പീരീഡിൽ അവൾ മടക്കിയെടുത്ത്, എങ്കിൽ അയാൾക്കത് ആകാവുന്നതാണ്. അതേ ഇത് കഴിഞ്ഞ് പിന്നെയാണ് മടക്കിയെടുക്കുന്നത് എങ്കിൽ, പിന്നെയാണ് മടക്കിയെടുക്കുന്നത് എങ്കിൽ മടക്കിയെടുക്കാവുന്നതാണ്. പക്ഷെ എന്ത് വേണം? പുതിയ മഹർ നിശ്ചയിക്കണം, വലിയിന്റെ സാന്നിധ്യം ഉണ്ടാകണം, രണ്ട് സാക്ഷികൾ വേണം, ഇത് നിർബന്ധമാണ്. പറഞ്ഞ മനസ്സിലായി? പിന്നെ ഈ തലാക്കല്ലേ, അടുത്ത തലാക്ക് നടന്നു നോക്ക്, രണ്ടാമതൊരു തലാക്ക് നടന്ന് ഇതിന് ശേഷം. ആ തലാഖിന് എന്ത് പറയും? ആ തലാഖ് റജറി എന്ന് പറയും. കാരണം എന്തുകൊണ്ട്? ആ തലാഖിന് ശേഷം പെണ്ണ് എന്ത് ചെയ്യണം? ഈ പെണ്ണ് ഇദ്ദേഹിക്കണം ഈ പീരീഡ്. അപ്പോഴും ഈ സ്ത്രീ ആരുടെ സ്ത്രീ തന്നെയാണ്? തലാഖ് ചെല്ലിയ ആളുടെ സ്ത്രീ തന്നെയാണ്. അയാൾക്ക് മടക്കിയെടുക്കാറ്, ഏത് സമയത്തും അയാൾക്ക് ചെയ്യാം, അവളെ മടക്കിയെടുക്കാവുന്നതാണ്. മനസ്സിലെ? അതുകൊണ്ട് തന്നെ ആ ഒന്ന് രണ്ടും തലാഖിന് പറയണ പേരാണത്, ആ തലാഖ് റജ്, തലാഖ് റജ്. എന്നാൽ എന്ന് പറയും, തലാഖുൽ ബാഇൻ, ബാഇനായ തലാഖ്. എന്താ ബാഇനായ തലാഖ്? ായ തലാഖ് എന്ന് പറഞ്ഞെങ്കിൽ ഒരാള് രണ്ട് തലാഖ് ചൊല്ലി, പിന്നെ ഇപ്പൊ വേണ്ടി തലാഖ് ചൊല്ലിയിട്ട് ചെയ്ത് അവൾ ഇതിലിരിക്കുമ്പോൾ മടക്കിയെടുക്കാം. മനസ്സിലെ? അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് മടക്കിയെടുക്കാം, വേറെ ആള് കെട്ടിയിട്ടില്ലെങ്കിൽ ഇയാൾക്കെ കെട്ടിയെടുക്കും, കല്യാണം കഴിക്കാവുന്ന. എന്നിട്ട് പിന്നെ എന്തായി? വീണ്ടും തലാഖ് ചൊല്ലി ഒരു സ്ത്രീയെ. മനസ്സിലെ? അപ്പൊ അതെന്തായി? എന്നേക്കുമായിട്ട് അവര് കലാഖ്, എന്നേക്കുമായിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെന്ത് ചെയ്ത്? മൂന്നാമത് തലാഖ് ചൊല്ലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് അവളെ മടക്കിയെടുക്കാൻ പറ്റില്ല. അവൾ ഇദ്ദേഹാകുമ്പോഴും അത് കഴിഞ്ഞാലും മടക്കിയെടുക്കാൻ പറ്റില്ല. മടക്കിയെടുക്കണമെങ്കിൽ എന്തെയ്യണം? അവളെ വേറൊരാളെ കല്യാണം കഴിച്ച് അവളോടൊപ്പം ജീവിക്കാനെന്ന നീയത്തിൽ കല്യാണം കഴിച്ചിട്ട് അവളോടൊപ്പം പാർക്കണം. പറഞ്ഞാൽ മനസ്സിലായത്. അപ്പൊ അതിനാണ് തലാഖുൽ ബാഇൻ എന്ന് പറയുന്നത്. അവരോട് വേർപെട്ട്, അവർ തമ്മിൽ വേർപെട്ട്. തലാഖുൽ റജഇയിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഇദ്ദയുടെ പിരീഡിൽ ഈ പെണ്ണെ എന്തായിരിക്കേണ്ടത്? അവിടെയാണ് ഭർത്താവിന്റെ വീട്ടിലാണ്. അവർക്ക് താമസിക്കേണ്ടത് ആരാണ്? ഭർത്താവാണ്. ചെലവിന് കൊടുക്കേണ്ടത് ആര്? ഭർത്താവാണ്. തലാഖ് കല്യാണം ഈ തലാഖുൽ റജഇയിൽ. എന്നാൽ തലാഖ് ബാഇൻ സംഭവിച്ചാൽ, ബാഇനായ തലാഖ് സംഭവിച്ചാൽ പിന്നെ അവള് ഇദ്ദേഹിക്കേണ്ടത് ഇവിടെ ഭർത്താവിന്റെ വീട്ടിലല്ല, പിന്നെ ഓളവ് വീട്ടിലാണ് ഇദ്ദേഹിക്കേണ്ടത്. അവൾക്ക് ചെലവുമില്ല, അവൾക്ക് താമസ സ്ഥലമല്ല. ഈ പെണ്ണ് ഗർഭിണിയാണെങ്കിൽ ഒഴികെ, ഗർഭിണിയാണ് എങ്കിൽ എന്ത് ചെയ്യണം? ആ കുട്ടിയാവേണ്ടതാ. അപ്പൊ കുട്ടിന്റെ ചെലവ്, അതേപോലെ തന്നെ ഗർഭം ചുമക്കുന്നതിന്റെയും മറ്റൊക്കെ ചെലവ് അതാരുടേതാണ്? ഭർത്ത. ഈ തലാഖ് ചൊല്ലിയ ആളുടേതാണ്. അത് അയാൾ വഹിക്കണം. അപ്പൊ അതാണ് തലാഖുൽ ബാഇൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ തലാഖ്, മൂന്നാമത്തെ തലാഖ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, മൂന്നാമത്തെ തവണയും കൂടി തലാഖ് നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പെണ്ണ് തലാഖ് ചെല്ലുന്നതോടുകൂടി പിരിഞ്ഞ് അവനോട് പിരിഞ്ഞ് ഇദ്ദേഹയുടെ കാലം അവൾ ഇദ്ധരിക്കണം എന്നുള്ളത് ശരിയാണ്. ഈ പിരീഡ് ഇദ്ധരിക്കണം, അത്ര പിരീഡ് പടി ഇദ്ധരിക്കണം. പക്ഷെ ഇദ്ധരിക്കേണ്ടത് അവളുടെ വീട്ടിലല്ല, ഇയാളെ വീട്ടിലല്ല. അവൾക്ക് ചെലവ് ഇയാളുടെ മേൽ ബാധ്യതയല്ല. താമസ സ്ഥലം ഒരിക്കൽ ഇയാളുടെ മേൽ ബാധ്യതയല്ല. അതൊക്കെ അവൾ ഇയാളിൽ നിന്ന് വേർപ്പെട്ട് കഴിഞ്ഞ് ഇയാൾ അന്യനാണ്. തലാഖ് ചൊല്ലിയതോടുകൂടി, തലാഖുൽ ബാഇന് സംഭവിച്ചതോടുകൂടി അവനും അവനല്ലാത്ത ആണുങ്ങളും ഇവൾക്ക് എന്താണ്? ഒരുപോലെ അനുവദനീയാണ്. മനസ്സിലായി? അവളുടെ ഇദ്ധകാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായി വേറുള്ളവർക്ക് അവളെ കല്യാണം കഴിക്കാവുന്നതാണ്. ഇയാൾക്ക് അവളെ കല്യാണം കഴിക്കണമെങ്കിൽ ബാഇനായ തലാഖിന് ശേഷം അവളെന്ത് ചെയ്യണം? വേറൊരാള് കല്യാണം കഴിക്കണം. വേറൊരാള് അവളെ കല്യാണം കഴിക്കണം. ആ കല്യാണം നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ചടങ്ങ് കല്യാണം ആകാൻ പാടുള്ള. ചടങ്ങ് കല്യാണം തന്നെ എന്താ? ചില ആളുകൾ ചെയ്യും, ഭാര്യനെ തലാഖ് ഇപ്പലാഖ് ചെല്ലും, മൂന്നും തലത്തിൽ ചെല്ലും. അതിപ്പോ ഈ ചെറിയായ രീതിയിലും നടക്കും, എല്ലാവരും നടക്കും നമ്മുടെ നാട്ടിൽ. അങ്ങനെ ഞാൻ മൂന്നും ചെല്ലിയെന്ന് പറഞ്ഞാൽ മൂന്നായിട്ട് പരിഗണിക്കും മദ്ഹബിന്റെ ആളുകൾ. അത് ഇസ്ലാമികായിട്ട് ശരിയല്ല, ഒന്നായിട്ടേ പരിഗണിക്കുള്ളൂ. ഏതായാലും ചടങ്ങ് കിട്ടും, മൂന്നും ചെല്ലിയിട്ട് കയറിക്കും. പിന്നെ ഇവളയാക്കു വേണം. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ നാട്ടിൽ ഈ ചടങ്ങ് നിൽക്കുന്ന കൂറ്റന്മാരുണ്ടാവും. അപ്പോ ഓലെ കൊണ്ട് രാത്രി കെട്ടിക്കും. മലയുടെ ഇടപെട്ടതിന് ശേഷം വൈകുന്നേരം കെട്ടി ചേർക്കും. എന്നിട്ട് രാത്രി ഓനോട് ഒന്നിച്ചേർക്കും. നേരം വെളുക്കുമ്പോൾ തലാക്കെല്ലാം പറയും. അങ്ങനെ പിന്നെ എന്ത് ചെയ്യും? വേറെ ആളുകൾ വെച്ച് തീർത്ത്. മനസ്സിലായില്ല? പിന്നെ ഈ ആദ്യത്തെ ഭർത്താവ് തന്നെ അവളെ കല്യാണം കഴിക്കും. യഥാർത്ഥത്തിൽ അങ്ങനെ ഇസ്ലാമിൽ പാടുള്ളതല്ല. ഇസ്ലാമിൽ അവർ ശപിക്കപ്പെട്ടവനാണ്. ചടങ്ങ് നിൽക്കുന്നവനും ആർക്കു വേണ്ടി ചടങ്ങ് നിൽക്കുന്നു അവനും ശപിക്കപ്പെട്ടവൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിൽ മക്കത്തൊരു ചടങ്ങ് കല്യാണം നടന്നു. മനസ്സിലായില്ലേ? ഒരു ചടങ്ങ് കല്യാണം. അതെന്താ? ഒരാള് പെണ്ണിനെ ഒരാൾ പെണ്ണിനെ മൂന്ന് തലാക്കും ചൊല്ലി, ഭാര്യനെ മൂന്ന് തലാക്കും ചൊല്ലി. പിന്നെ മൂപ്പർക്ക് ഭയങ്കര ഖേദം, ദേശത്തിൽ അങ്ങനത്തെ ചൊല്ലിപ്പോയതാണ്. അങ്ങനെ എന്ത് ചെയ്തി? ഇനിയിപ്പോ എന്ത് ചെയ്യും? അവർക്ക് വേറെ ആള് പല തഹലുലോ ഈ ഭർത്താവിന് അവളെ വേറൊരാൾ കല്യാണം കഴിക്കുന്നത് വരെ ഇനി ആൾക്ക് അനുവദനീയല്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്പോ ഒരാള് പറഞ്ഞു, ഞാൻ ചടങ്ങ് നിൽക്കാറുണ്ട്, ചടങ്ങ് കാരണമെന്നാൽ എനിക്ക് കെട്ടിച്ചെന്നാലും നേരം വിളിക്കുന്നു, ഞാൻ തലാക്കി അല്ലിക്കോളം, എന്നിട്ട് നിങ്ങൾ കെട്ടിക്കൊള്ളിനാണ്. അങ്ങനെ കെട്ടിച്ചോട്ട്. ഒരു മക്കാവിയായിരുന്നു ആ പെണ്ണിനെ ചടങ്ങ് നിന്ന് കെട്ടി. മനസ്സിലായി? അങ്ങനെ നമ്മൾ കെട്ടി. മനസ്സിലായി? ഒരു രാത്രി പാർത്ത് നേരം വിളിക്കുന്ന മറ്റം ആദ്യത്തെ പുതിയ അപ്പോൾ എന്നിട്ട് വാതിൽ കിട്ടി. പിന്നെ ഇനി കാര്യം തരത്തിൽ ഞാൻ മുഖത്തേറെ സ്വീകരിക്കട്ടെ, കല്യാണം കഴിക്കണം. അപ്പൊ അയാൾ പറഞ്ഞ, ഞാൻ കാര്യം തീർക്കുന്ന പ്രശ്നമല്ല, എന്റെ ഭാര്യയാണ്. നേരം നോക്കുമ്പോൾ ഉപരിക്ക് ഉപരിഞ്ഞ് ഞാൻ കാര്യം തീർക്കുന്നത് എന്റെ ഭാര്യയാണ്. ഞാൻ ചെറിയായിട്ട് കല്യാണം കഴിച്ചാലേ എന്ന് പറഞ്ഞു. നമ്മളുടെ വ്യവസ്ഥ എന്താണ്? നിങ്ങൾ ചടങ്ങ് നിൽക്കുകയാണ്, നേരം നോക്കുമ്പോൾ മോഴി ചെല്ലാന്നാണ്. അപ്പൊ അയാൾ പറഞ്ഞ, ഇല്ല അല്ല അല്ല, ചെറിയായിട്ട് നടന്ന കല്യാണമാണ്, അതുകൊണ്ട് ഇതിന്റെ ഭാര്യയാണ്, ഞാൻ മോഴി ചെല്ലുന്ന പ്രശ്നമല്ല. അപ്പോ വിഷയം അമീറുമുനി ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കലെത്തി. ഉമറിനോട് പറഞ്ഞ്, ഇങ്ങനെ തലാഖ് ഞാൻ മൂന്നും ചൊല്ലിപ്പോയി, പിന്നെ വേറൊരാളെ കെട്ടി കാര്യം തീർക്കാതെ എനിക്ക് കെട്ടാനും പറ്റില്ല, അപ്പൊ ഇയാളെ ചടങ്ങിക്കാൻ പറഞ്ഞു. അങ്ങനെ മൂപ്പരോട് എന്ത് ചെയ്ത്? പിന്നെ മൂപ്പര് ചെട്ടിച്ചോട്ട് രാവിലെ തീർക്കാൻ പറഞ്ഞു. മൂപ്പര് രാവിലെ തീർത്തിട്ടില്ല. മൂപ്പര് പറഞ്ഞ എന്റെ ഭാര്യയാണ്. അപ്പൊ ഉമർ പറഞ്ഞ്, അയാളെ വിളിച്ചിട്ട് നിങ്ങൾ എന്താണ് അയാളെ ഇവിടെ പറഞ്ഞ വാക്ക് പാലിക്ക്, തീർക്കാൻ പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, ഉമറിന് എന്താ അവകാശം? എന്റെ ഭാര്യയാണ്. ഞാൻ കല്യാണം കഴിച്ചിട്ട് ഭാര്യയാണ് ഞാൻ കാര്യം തീർക്കുക എന്ന് പറഞ്ഞു. ഉമർ പറഞ്ഞു, ഈ മറുപടിയല്ല നിന്റെതെങ്കിൽ, അഥവാ ഞാൻ പറഞ്ഞതനുസരിച്ച് നീ ഇവിടെ തീർക്കുകയാണ് എങ്കിൽ ചാട്ടകൊണ്ട് ഞാൻ എന്റെ മുതക് അടിച്ചു വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞു. മറ്റേ ഉമർ ഇപ്പൊ യഥാർത്ഥത്തിൽ അവളെ തീർക്കാൻ പറഞ്ഞാൽ തീർക്കാൻ വേണ്ടിയിട്ടല്ല, പിന്നെ അയാൾ ഈ ചടങ്ങ് കല്യാണത്തിന്റെ ആളാണോ ഇല്ലെന്നുള്ളത് അറിയാനാണ്. മറ്റേ ഉമർ പറഞ്ഞനുസരിച്ച് അയാൾ തീർത്തിരുന്നെങ്കിൽ ഉമർ അയാളെ ചെയ്യുമായിരുന്നു, ശിക്ഷിക്കുമായിരുന്നു. ഇസ്ലാമിൽ ചടങ്ങ് കല്യാണമല്ല. പിന്നെയോ, ഒരു സ്ത്രീ ബാഹിനായ തലാഖിന് വിധേയായിട്ടുണ്ട് എങ്കിൽ അവളെ വേറൊരാൾ കല്യാണം കഴിക്കണം. പിന്നെ എങ്ങനെ കല്യാണം കഴിക്കണം? അവളോടൊത്ത് ജീവിക്കാനുള്ള നീയത്തിൽ കല്യാണം കഴിക്കണം. അവളോടൊത്ത് ജീവിക്കാനുള്ള നീയത്തിൽ കല്യാണം കഴിക്കണം. മനസ്സിലായി? അങ്ങനെ അവരുടെ ജീവിതം തുടർന്നു പോകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായി, വിവാഹമോചനം നടന്നിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ കെട്ടാൻ വേണ്ടിയിട്ടല്ല, വിവാഹമോചനം നടന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ മാത്രമേ എന്തുള്ളൂ, ആദ്യം ഇവളെ ബാഹിനായ തലാഖ് ചൊല്ലിയാക്കി വിവാഹം കഴിക്കാൻ അവകാശമുള്ളൂ ഇസ്ലാമിൽ. മനസ്സിലായില്ലേ? അതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പിന്നെ മൂന്ന് തലാഖ് ചൊല്ലിയതിന് ശേഷം പിന്നെ ആ പെണ്ണിനെ മറ്റൊരാൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഇവളെയും ഇവൾ അയാളെയും പൂർണ്ണമായും നുകരണം എന്നുള്ളതാണ്. എന്താണ് അവരോടൊക്കെയുള്ളൊരു വൈവാഹിക ജീവിതം തുടർന്നു പോകണം എന്നുള്ളതാണ്, അല്ലാതെ ഇസ്ലാമിൽ ചടങ്ങ് കല്യാണം പാടുള്ളതല്ല. അലാ കുല്ലി, നമ്മൾ പറയുന്നത് തലാഖ് മടക്കിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് രീതിയിലാണ്. ഒന്ന് തലാഖ് റജഅ്, മടക്കിയെടുക്കാൻ സാധ്യതയുള്ള അവസരമുള്ള തലാഖ്, അതാണ് ഒന്നും രണ്ടും തലാഖ്. മനസ്സിലായില്ലേ? അപ്പൊ യുദ്ധകാലത്ത്, ആ തലാഖിന് ശേഷം യുദ്ധകാലത്ത് തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ് ആരാണ് തലാഖ് ചൊല്ലി? അയാളുടെ ഭാര്യ തന്നെയാണ്, അയാളുടെ ഭാര്യയാണ്. ചെലവിന് കൊടുക്കേണ്ടത്, വസ്ത്രം കൊടുക്കേണ്ടത്, താമസസ്ഥലം മരിക്കേണ്ടതൊക്കെ തലാഖ് ചൊല്ലിയ ആള് തന്നെയാണ്. എന്ന് മാത്രമല്ല, ആ ഭർത്താവ് മരിച്ചാൽ ആ സമയത്ത് യുദ്ധയുടെ കാലഘട്ടത്തിൽ പെണ്ണയാൾ അനന്തരെടുക്കും. പെണ്ണാണ് മരിക്കുന്നത് എങ്കിൽ ഭർത്താവ് അനന്തരെടുക്കും, കാരണം അയാളുടെ പെണ്ണുങ്ങളാണ്. വേറൊരാൾക്ക് കല്യാണം അന്വേഷിക്കാൻ വരെ പാടുള്ളതല്ല ആ സമയത്ത്, ഈ പീരീഡിൽ. മനസ്സിലായി? ഈ പീരീഡിൽ വേറൊരാൾ കല്യാണം അന്വേഷിക്കാൻ പറ്റുന്നതല്ല, കാരണം അയാളുടെ പെണ്ണുങ്ങളാണ്. എന്നാൽ ആ യുദ്ധയുടെ കാലം കഴിഞ്ഞതിന് ശേഷം അയാളും അയാളല്ലാത്തവരും ഈ പെണ്ണിന് സംബന്ധിച്ചിടത്തോളം തുല്യമാണ്. ആ കല്യാണം കഴിക്കാണെങ്കിൽ വേറെ ആൾക്ക് അവളെ കല്യാണം കഴിക്കാം, പക്ഷെ ഇയാളെ കല്യാണം കഴിക്കുകയാണെങ്കിലും വേറൊരാൾ കല്യാണം കഴിക്കുകയാണെങ്കിലും മഹർ നിശ്ചയിക്കപ്പെടണം, വലിയ വേണം, രണ്ട് സാക്ഷികൾ വേണം, പുതിയ ഒരു നിക്കാഹ് നടക്കണം എന്നാണ് ഇവിടെ അതിന്റെ ആവശ്യമില്ല. ഭർത്താവാണ് തിരിച്ചെടുക്കുന്നത് എന്ന്. ഇതാണ് അപ്പനാക്കുൽ റജഇ, അപ്പനാക്കുൽ ദാഇൻ. അപ്പനാക്കുൽ ദാഇനിൽ നമ്മൾ പറഞ്ഞു പെണ്ണിന് എന്തില്ല? ഭർത്താവിന്റെ മേൽ ചെലവില്ല. പെണ്ണ് ഗർഭിണിയാണ് എങ്കിൽ ഗർഭത്തെ തലാഖ് ചൊല്ലിയാൾ പരിഗണിക്കണം, ഭർത്താവില്ല അപ്പൊ തലാഖ് വാങ്ങിയായിരുന്നു, തലാഖ് ചൊല്ലിയാൾ പരിഗണിക്കണം, കാരണം അയാളുടെ കുട്ടിയാണ്. മനസ്സിലായി? അപ്പൊ ആ പരിഗണന ഉണ്ടായിരിക്കും. പിന്നെ എന്താന്ന് പറഞ്ഞാൽ എന്താ, ഈ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ധരിക്കണം, അവരുടെ വീട്ടിലാണ് ഇദ്ധരിക്കേണ്ടത്. മനസ്സിലായി? ഇദ്ധയിൽ നാല് അവകാശങ്ങളാണ്, നാല് അവകാശങ്ങൾ. ഒന്ന് അള്ളാന്റെ അവകാശം, മറ്റൊന്ന് ഭർത്താവിന്റെ അവകാശം, മറ്റൊന്ന് പെണ്ണിന്റെ അവകാശം, പിന്നൊന്ന് കുട്ടിന്റെ അവകാശം. ഈ നാല് അവകാശങ്ങൾ ഇദ്ധയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇദ്ധ ഞാൻ വിശദീകരിക്കാം, അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് പറയാം. മനസ്സിലായി? അതിലപ്പോ കുട്ടിക്കൊരു അവകാശമുണ്ട്, കുട്ടി ആരുടെ കുട്ടിയാ? തലാഖ് കല്യാണ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അയാളാണ് അതിന്റെ ചെലവും അതിന്റെ കാര്യവും വഹിക്കേണ്ടത്. അത് മാത്രമാണ് ഈ പെണ്ണിന് ആ സമയത്ത് ഉണ്ടാവുക. തലാഖ് ദാഇൻ, ഒന്നിപ്പോ നമ്മൾ പറഞ്ഞു ഏതാ തലാഖ് ദാഇൻ? രണ്ട് തലാഖ് കഴിഞ്ഞതിന് ശേഷം പിന്നെ മൂന്നാമത്തെ തലാഖ് കല്യാണം എന്താണ്? തലാഖ് ദാഇനാണ്. അതേപോലെ തന്നെ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് അക്കൽ നടന്നു, വിവാഹ ഉടമ്പടി നടന്നു, ആ പെണ്ണിനെ വീട് കൂടുന്നതിന് മുമ്പ് അവളെ തലാക്കല്ല്, വീട് കൂടുന്നതിന് മുമ്പ് തലാക്കല്ല്, അക്കൽ നടന്ന് നിക്കാഹ് നടന്നു, പക്ഷേ വീട് കൂടുന്നതിന് മുമ്പ് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തലാക്ക് നടന്നാൽ ആ തലാക്ക് തലാക്ക് ബാഹിനാണ്. പറഞ്ഞ മനസ്സിലായി? ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുദ്ധ നിർബന്ധമല്ല, യുദ്ധ നിർബന്ധം. അതായത് ഒരു പെണ്ണിട്ട് വിവാഹ ഉടമ്പടി നടന്ന്, പക്ഷെ അവളെ ഇത് വീട് കൂടി പാർക്കുന്നതിന് മുമ്പ് അവളെ തലാക്ക് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ തലാക്ക് എന്താണ്? തലാക്ക് ബാഹിനാണ്. ആ പെണ്ണിന് ഇട്ടടിക്കേണ്ട ആവശ്യമില്ല, പെണ്ണിനെ വിദ്ധരിക്കേണ്ട ആവശ്യമില്ല. അവൾക്ക് കൊടുത്ത മഹറിന്റെ പകുതി അവൾക്ക് അവകാശപ്പെട്ടതാണ്, മഹർ പകുതി അവൾക്ക് അവകാശപ്പെട്ടതാണ്. പിന്നെ തലാഖ് ബാഹിനായിട്ട് ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ ഇച്ചരിക്കേണ്ട കാര്യമല്ല, മനസ്സിലായില്ലേ? അയാൾ വിവാഹത്തെ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ആർക്കും അവളെ ചെയ്യാൻ പെട്ടെന്ന് വന്നിട്ട് കല്യാണം കഴിച്ചോളാം, കാരണം അവളെ എന്ത് ചെയ്തില്ല, വീട് കൂടിയിട്ടില്ല. അപ്പൊ അങ്ങനത്തെ വീട് കൂടുന്നതിന് മുമ്പ് തലാക്ക് നടന്ന പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ തലാക്ക് ബാഹീനാണ്, അവൾക്ക് ഇതല്ല, മനസ്സിലല്ലേ? തലാക്ക് ബാഹീനായ തലാക്ക്, കാരണം അവളെ വീട് കൂടി ഇദ്ധരിക്കേണ്ട കാര്യമല്ല പെണ്ണ്. പിന്നെ ഖുൽഇയിലൂടെ തലാക്ക് നടന്നാൽ തലാക്ക് ബാഹീനാണ്, ഖുൽഇയിലൂടെ തലാക്ക് നടന്നാൽ തലാക്ക് ബാഹീനാണ്. ഖുൽഇ എന്ന് പറഞ്ഞാൽ എന്താ? ഖുൽഇ എന്ന് പറഞ്ഞാൽ ഭാര്യ ആവശ്യപ്പെട്ടിട്ട് തലാക്കില്ല, മനസ്സിലല്ലേ? ഭർത്താവ് ഭാര്യയായിട്ടുള്ള ബന്ധം മുറിയൽ. എങ്ങനെ? ഭാര്യ ഭർത്താവിന് നൽകുന്ന പകരം സ്വീകരിച്ചു. ഒരു പെണ്ണിന് ഭർത്താവ് ഏറ്റവും സുഖം കഴിയില്ല, പെണ്ണിന് അവകാശം ഇസ്ലാമിൽ, മനസ്സിലായി? ഭർത്താവിന്റെ ദീന് മോശമാണ്, അല്ലെങ്കിൽ ഭർത്താവ് ചെലവിന് നൽകുന്നില്ല, ഭർത്താവ് താമസം ഒരുക്കുന്നില്ല, അല്ലെങ്കിൽ ഭർത്താവുമായിട്ടുള്ള ലൈംഗിക ബന്ധം തൃപ്തികരമല്ല, അല്ലെങ്കിൽ ഭർത്താവിന്റെ ശരീരവുമായി ബന്ധപ്പെട്ട രോഗമുണ്ട്, ഭീതികജനകമായ രോഗം, ഇങ്ങനെയൊക്കെയാണെങ്കിൽ എന്ത് ചെയ്യാം? പെണ്ണിന്റെ തലാക്ക് വാങ്ങാം. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, സാബിത്ത് ബിൻ ഖൈസിന് ദീന് മോശമാണെന്നോ സ്വഭാവം മോശമാണെന്നോ ഞാൻ പറയുന്നില്ല, പക്ഷേ ഇസ്ലാമിൽ ഞാനൊരു ജാഹിലിയത്തിനെ ഭയക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില വൈയക്തികമായ പ്രശ്നങ്ങൾ സാബിത്ത് ബിൻ ഖൈസിലുണ്ട്. അത് സ്വഭാവ ദൂഷ്യമല്ല, മതനിഷ്ഠയിൽ കുറവുമല്ല, നമ്മൾ വൈവാഹിക ജീവിതത്തിൽ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത രീതിയിലെ ചില കുറവുകളുണ്ട് എന്ന് പറഞ്ഞു. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണിനോട് ചോദിച്ചു മഹർ കിട്ടിയത് എന്താ, സാബിത്ത് മഹർ നൽകിയിരുന്നു. പറഞ്ഞത് ഗാർഡൻ ആണ്, തോട്ടാണെന്നാണ് ഹദീസത്താണ്. അവർ റസൂലിന്റെ ചോദിച്ചു ആ തോട്ടം നിങ്ങൾ അയാൾക്ക് മടക്കി കൊടുക്കാൻ തയ്യാറാണ്? അപ്പൊ അവർ പറഞ്ഞു ഞാൻ കൊടുക്കാവുന്നതാണ്, മഹർ തന്നത് തിരിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാബിത്തിനെ വിളിച്ചിട്ട് പറഞ്ഞ് അവർക്ക് മഹറായി കൊടുത്ത തോട്ടം തിരിച്ചു വാങ്ങിക്കോളി, എന്നിട്ട് അവരെ പത്തല്ലിട്ട് ഒരു തലാക്കല്ലിട്ട് ഒഴിവാക്കാൻ പറഞ്ഞു. ഇതാണ് ഇതാണ് എപ്പോഴും നമ്മൾ തലാക്ക് പറഞ്ഞ പോലെ തന്നെ തലാക്കിന്റെ വകുപ്പിൽ പെട്ടതാണ്, ആ വിഷയങ്ങളിൽ പെട്ടതാണ് പുല്ല്. പുല്ല് എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും ഖലഅന്ന ഊരീദാണ്. ഒരു സ്ത്രീ അവളുടെ വിവാഹ ബന്ധം, അല്ലെങ്കിൽ അയാൾ അവൾ ഭാര്യയാണ് വേറൊരാളുടേത്, ആ ബന്ധം ഒഴിവാക്കുന്നതെന്നറിയാം ഖുൽഇ എന്ന് പറയാം. മുഫാറഖത്തു സൗജ് ലിസൗജതിഹി, ഭർത്താവ് തന്റെ ഭാര്യയെ ഒഴിവാക്കലാണ്, ബന്ധം തിരിക്കലാണ്. ഏതി അവൾ നൽകുന്ന പകരം സ്വീകരിച്ചിട്ട്, അവൾ എന്താണ് നൽകുന്നത് അത് പകരമായി സ്വീകരിച്ചത്. അപ്പൊ ഭാര്യ നൽകുന്ന സാമ്പത്തികമായോ മറ്റുള്ള ഒരു സംഗതി സ്വീകരിച്ചിട്ട് ഭർത്താവ് ചെയ്യുക, അവളുടെ ബന്ധം ഒഴിവായി കൊടുത്തു, അതിനാണ് പുൽ എഴുതി എന്ന് പറയുന്നത്. അത് ഇസ്ലാമിലുണ്ട്. ഇപ്പം നമ്മൾ തലാഖിനെ കുറിച്ചാ പറഞ്ഞത്, തലാഖിലൊക്കെ പ്രശ്നം അപ്പുറത്താണ്, പെണ്ണിന്റെ ഭാഗത്താണ്. ഖുൽ പ്രശ്നം ആരുടെ ഭാഗത്താണ്? ഭർത്താവിന്റെ ഭാഗത്താണ്. ഭർത്താവ് ദീനില്ലാത്ത ആളാണ്, മനസ്സിലായി? ചികിത്സിച്ചും ഇവിടെ അടിസ്ഥാനം ഒരു സ്ത്രീയും അകാരണമായിട്ട് ഭർത്താവിനോട് ചെയ്യാൻ പാടുള്ളതല്ല, തലാഖ് ആവശ്യപ്പെടാൻ പാടുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അയ്യു മംറഅത്തിൻ തലബത്ത്, ഏതൊരു സ്ത്രീയാണോ അകാരണമായി ഭർത്താവിൽ നിന്ന് തലാഖ് ചോദിച്ചു വാങ്ങിയത്, അവൾക്ക് സ്വർഗത്തിന്റെ സുഗന്ധം പോലും ഹറാമാണ്. അപ്പൊ അകാരണമായിട്ട് ഭർത്താവിനോട് തലാഖ് ആവശ്യപ്പെടാൻ പാടുള്ളതല്ല. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് സ്വർഗത്തിന്റെ പരിമളം പോലില്ല എന്നാണ് റസൂലുള്ളാഹി മതങ്ങൾ പറഞ്ഞത്. അപ്പൊ കാരണമില്ലെങ്കിൽ വാങ്ങാം, മനസ്സിലെ? അപ്പൊ ദീന് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾ ദീനില്ലാത്താണ്, നമസ്കാരമല്ല, അല്ലെങ്കിൽ മറ്റു ദീനിയായിട്ട് വളരെ കേടുവന്നാണ്, അല്ലെങ്കിൽ ഒരു ഭർത്താവ് പെണ്ണിന് നൽകേണ്ട അവകാശങ്ങളുണ്ട്, ചെലവ് അതേപോലെ തന്നെ താമസം ഇങ്ങനത്തെ കാര്യങ്ങൾ, അത് നൽകുന്നില്ല. അല്ലെങ്കിൽ ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് ലഭിക്കേണ്ട അവകാശമാണ് പിന്നെ ഭാര്യ ഭർത്താവ് ജീവിതത്തിലെ സുഖങ്ങൾ, മനസ്സിലല്ലേ? അതില്ല. എപ്പോഴും ഭാര്യനെ ദ്രോഹിക്കും അടിക്കും നിനക്ക്. അല്ലെങ്കിൽ ഭാര്യഭർത്തൻ ജീവിതത്തിൽ ഭർത്താവിന് ഭാര്യയ്ക്ക് ലഭിക്കേണ്ട അവകാശമാണ് ലൈംഗികമായിട്ടുള്ള സുഖം. മനസ്സിലായി? പക്ഷെ ലൈംഗികമായിട്ടുള്ള സുഖം പര്യാപ്തമല്ല അയാൾ. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് എങ്കിൽ ഭാര്യയ്ക്ക് അവകാശം എന്ത്? അവളുടെ തലാഖ് ആവശ്യപ്പെടാം. അങ്ങനെ തലാഖ് ആവശ്യപ്പെടുന്നതാണ് ഹുൽ എന്ന് പറയും. ഹുൽഇയിലൂടെ തലാഖ് സംഭവിച്ചാൽ, ഹുൽഇയിലൂടെ തലാഖ് സംഭവിച്ചാൽ എന്ന് പറഞ്ഞാൽ ഭർത്താവ് എന്ത് ചെയ്യണം? അയാൾ ഇന്ന് മഹർ കൊടുക്കണം, അയാൾ തിരിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതങ്ങളെ മഹർ എനിക്ക് ഇന്നെ ഒഴിവാക്കി തന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പകരം നൽകുന്നത് സ്വീകരിച്ച് ഭർത്താവ് ഇവളെ തലാക്ക് ചെല്ലുകയാണ് എങ്കിൽ അവിടെ തലാക്ക് നടക്കണം. പെണ്ണു പറയാണ്ട് തങ്ങളെ മഹർ വിളിച്ചോളി ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താവില്ല, തലാക്കാവൂല. പിന്നെയോ കൊടുത്തിട്ടില്ല എങ്കിൽ അവളെ ചെയ്യാൻ പറഞ്ഞതല്ല, ഇവള് വേറെ അവൾ കൂടെ പോകാൻ പറഞ്ഞതല്ല, പിന്നെ എന്ത് ചെയ്യണം? അപ്പോഴാണ് കാമിയായിട്ട് ബന്ധപ്പെടേണ്ടത്. മനസ്സിലെ കോർട്ടായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പൊ എന്ത് നടക്കണം? ഒന്നുകിൽ കോർട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കാമി ഇയാളെ വിളിച്ചതിന് ശേഷം അയാളോട് സംസാരിച്ചിട്ട് തലാക്ക് വാങ്ങി കൊടുക്കണം. അതില്ല എങ്കിൽ കാമി ഇവർ വേർതിരിക്കപ്പെടേണ്ടതാണ് എന്നുള്ള കണ്ടുള്ളത് എങ്കിൽ അതാണ് തസ്രിയത്ത് എന്ന് പറയാം. കാവി അതിയാണ് ഇവർ തമ്മിലുള്ള ബന്ധം വേർപ്പെടുത്തണം. മനസ്സിലായി? ഫസ്റ്റ് പ്രഖ്യാപിക്കണം. മനസ്സിലായി? കാവ്യാണ് പ്രഖ്യാപിക്കേണ്ടത്. മനസ്സിലായി? പറഞ്ഞ മനസ്സിലായത് ഏതാ? ആ അങ്ങനെയാണ് എങ്കിൽ, അതായത് ഒരു സ്ത്രീന്റെ തലാക്ക് കൊടുക്കണില്ല. പറഞ്ഞ മനസ്സിലായി? മഹർ തിരിച്ച് നൽകാം കൊടുക്കുന്നില്ല എങ്കിൽ അത്തരം സന്ദർഭങ്ങളിലാണ് കാവ്യ ഇടപെടേണ്ടത്. വിഷയം നോക്കി സ്ത്രീയുടെ ഭാഗം ന്യായമാണ് എങ്കിൽ എന്ത് ചെയ്യണം? പിന്നെ അപ്പുറത്ത് ആ രീതിയിലുള്ള അപകടങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ എങ്കിൽ കാവ്യക്ക് ഫസ്റ്റ് പ്രഖ്യാപിക്കും. മനസ്സിലായി? എന്നതിന് ശേഷം ആ സ്ത്രീ ഉദ്ധരിച്ച എത്തിയതിനു ശേഷം അവളെ സംബന്ധിച്ചിടത്തോളം വേറെ ഭർത്താവിനെ കാര്യമായിട്ട് സ്വീകരിക്കാം. അപ്പൊ ഹുൽഇയിലൂടെ തലാഖ് സംഭവിക്കുകയാണെങ്കിൽ, ഹുൽഇയിലൂടെ തലാഖ് സംഭവിക്കുകയാണെങ്കിൽ അതിന് ആ തലാഖിന് പറയുന്ന പേര് തലാഖ് ബാഇനാണ്. ബാഇനായ തലാഖ് ഫസ്റ്റ് നമുക്ക് വരും ഇവിടെ. എന്ന് വെച്ചാൽ ഫസ്റ്റ് എന്താണ്, അതേപോലെ തന്നെ തഫ്രീഖ് എന്താണ് ആ വിഷയം വരും. ഫസ്റ്റും തഫ്രീഖായിട്ടുള്ള അത് ചില വിഷയങ്ങളാണ്. കർമ്മ ശാസ്ത്രത്തിൽ ചില വിഷയങ്ങൾ അതിലുണ്ട്. അതൊരൊറ്റിക്ക് പറയേണ്ട ഇതെടുക്കണം. തലാഖ് ബായി കഴിഞ്ഞില്ലെങ്കിൽ ഇതേപോലെ തന്നെ ഇതെടുക്കണം. ഈ പറഞ്ഞ രീതിയിലുള്ള ഇതിരിക്കണം. ആ യുദ്ധയ്ക്ക് ശേഷമാണ് അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. ഇതിരിക്കണം. പക്ഷേ ഈ ഇതിരിക്കേണ്ടത് എവിടെയാണ്? ഓളെ വീട്ടിലാണ്. ഈ ഇതിരിക്കുന്ന കാലഘട്ടത്തിൽ അവൾ ഇയാള ഭാര്യ എന്നുള്ള പരിഗണനയല്ല. ഇതിരിക്കണം. കാരണം ഇതിരിക്കണത് എന്തിനാ? ഇതിരിക്കുന്ന ഭർത്താവിന് വേണ്ടി മാത്രമല്ല, അതിനെയും ഇതര അവകാശങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ആ അവകാശങ്ങളൊക്കെ നേടുന്നതിന് വേണ്ടിയാണ് അതിനുശേഷം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇനി നമ്മൾ സംസാരിക്കുന്ന പറഞ്ഞു. ഇതാണ് അപ്പൊ തലാഖ് അൽബാനും അതേപോലെ തലാഖ് റജോളിയും. മനസ്സിലായി? തലാഖ് ബായിനും തലാഖ് റജോളിയും. ചിലര് പറയും തലാഖ് ബായിന് തലാഖുൽ ബൈനും നൽകുബ്ര അൽബൈനും നസ്തുബ്ര എന്നൊക്കെ പറയും. എന്നാലേ ഇപ്പൊ ഇവിടെ നോക്കി നിങ്ങൾ ഈ തലാഖ് റജി നടന്നിട്ട് യുദ്ധകാലത്ത് ഭർത്താവ് ഈ പൊന്നിനെ തിരിച്ചെടുത്തിട്ടില്ല എങ്കിൽ, ഭർത്താവ് തിരിച്ചെടുത്തിട്ടില്ല എങ്കിൽ പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള ഈ കാലങ്ങളിൽ ഈ ഭർത്താവാകട്ടെ അത് തലാഖ് തന്നെ ആളാകട്ടെ മറ്റാളുകളും ഒക്കെ ഈ പൊന്നിനെ സംബന്ധിച്ചിടത്തോളം തുല്യമാണ്. മനസ്സിലെ? ഉൾക്ക് അയാൾക്ക് കല്യാണം കഴിക്കാൻ പോലെ, അല്ലെങ്കിൽ വേറെ ആളുകൾക്ക് കല്യാണം കഴിച്ചാൽ പുതിയ ഉടമ്പടി പ്രകാരം. മനസ്സിലെ? അപ്പൊ അതിന് പറയുന്നത് എന്ത്? അതൊരു തരം പൈനുനത്താണ്. ഒരു തലാഖ് ചെല്ലിയിട്ടുണ്ടെങ്കിൽ തന്നെ തലാഖാകും. ഇദ്ദേഹയുടെ കാലത്ത് എന്ത് ചെയ്യാം? അയാൾക്ക് തിരിച്ചെടുക്കാൻ എന്നുള്ളതാണ്. ഇദ്ദേഹയുടെ കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കണം. പിന്നെ എന്ത് ചെയ്യാം? അവളെ ഒന്നുകിൽ അയാൾക്ക് പുതിയ ബന്ധത്തിൽ കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ വേറെ ആളുകൾക്ക് കല്യാണം കഴിക്കാം. അതുകൊണ്ട് ആ പ്രജനീയായ തലാഖിൽ ഇദ്ദേഹം മടക്കിയെടുത്തിട്ടില്ല എങ്കിൽ അതിന് പറയുന്ന പേരാണ് തലാഖിൽ ബൈനൂന ക്രിസ്തുമറാന്ന് പറയും. മൂന്ന് തലാഖ് കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഇതുണ്ടല്ലോ, അതിലും ഇയാൾക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. അവിടെ ഇനി വേറൊരു കല്യാണം കഴിച്ച് ഒഴിവാക്കിയേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിനാൽ ബൈനുനത്തിൽ കുബ്ര എന്നൊക്കെ പറയും. ഏതായാലും അതൊരു പിന്നെ അത്ര ഇതിന് മനസ്സിലാക്കേണ്ട ഒരു വിഷയമല്ല.
അപ്പൊ നമ്മൾ പറഞ്ഞതാണ് തലാഖുൽ റജ്ഇ തലാഖുൽ ബാഇ. മനസ്സിലായില്ലേ?
ഇനി നമ്മൾ ഫസ്ക്ക്, അതേപോലെ തന്നെ ഈലാ, അതേപോലെ തഫ്രീഖ്, ഈ വിഷയങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഇദ്ദയുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ മനസ്സിലാക്കണം. ഇദ്ദ എന്ന് പറഞ്ഞാൽ കല്യാണത്തിൽ നിന്ന് വിസമ്മതിക്കുന്ന കാലം. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണ് ഭർത്താവിൽ നിന്ന് വേർപെട്ടു. എങ്ങനെ ഭർത്താവിൽ നിന്ന് വേർപെടാ? ഒരു പെണ്ണ് ഭർത്താവിൽ നിന്ന് വേർപെടല എങ്ങനെ? ഒന്നുകിൽ തലാക്കിലൂടെ, അല്ലെങ്കിൽ മരണത്തിലൂടെ, തലാക്കിലൂടെ അല്ലെങ്കിൽ മരണത്തിലൂടെ, അല്ലെങ്കിൽ ഭർത്താവിന്റെ ഒരു വിവരമല്ല, മുപ്പരേതോ വൈക്കു വയ്ക്കുന്നു, ഈ പെണ്ണ് കാത്തുന്ന കാത്തുന്ന കാലം കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു സ്ത്രീ ഭർത്താവിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ അവൾക്ക് കുറച്ച് കാലം കാത്തിരിക്കണം. വിവാഹത്തിൽ നിന്ന് വിസമ്മതിക്കുകയും വേണം. വിവാഹം മറ്റൊരു കല്യാണം കഴിക്കുന്നതിന് തൊട്ട് അവളെ ചെയ്യണം, വിസമ്മതിക്കുകയും ചെയ്യണം. അതിലൊരു പിരീഡ് ഉണ്ട്, സമയം. ആ സമയത്തിന് പറയുന്ന പേരാണ് എന്ത്? ഇതാണ്. ഒരു സ്ത്രീ തന്റെ ഭർത്താവിൽ നിന്ന് ബന്ധം മുറിഞ്ഞു, ബന്ധം മുറിഞ്ഞു, അങ്ങനെയുള്ള സ്ത്രീ പ്രത്യേകം കാത്തിരിക്കണം, പ്രത്യേകം കാത്തിരിക്കണം. അതാണ് മുദ്ദത്തുൽ ഇൻതിളാ, വെയിറ്റിംഗ് പീരീഡ് കാലം. അല്ലെങ്കിൽ ആ സ്ത്രീ മറ്റൊരു വിവാഹത്തെ വിസമ്മതിക്കണം, മറ്റൊരു വിവാഹം പാടുമ്പോഴല്ലാത്ത ഒരു നിർണ്ണയ കാലം. അതാണ് വലിയ വനിജ്യമാക്കി മറ്റൊരു വിവാഹത്തെ തൊട്ട് അവൾ വിസമ്മതിക്കണം. അതിന്റെയും പിരീഡാണ് എന്ത്? ഇത്ത. അത് നമ്മൾ പറഞ്ഞ് ഒന്നുകിൽ തലാഖിലൂടെ അല്ലെങ്കിൽ മരണത്തിലൂടെ എന്ന് പറഞ്ഞു. എല്ലാ സ്ത്രീകൾക്കും ഒരുപോലല്ല ഇത്ത, എല്ലാ സ്ത്രീകൾക്കും ഒരുപോലല്ല ഇത്ത. അപ്പൊ ഭർത്താവ് മരിച്ച സ്ത്രീ ഉണ്ട്, ഭർത്താവ് മരിച്ച സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് മരിച്ച സ്ത്രീ മുത്തവഫ അൻഹ സൗജുഹ എന്ന് പറയാം. മുത്തവഫ അൻഹ സൗജുഹ, ഭർത്താവ് മരിച്ച സ്ത്രീ എത്ര ഇദ്ധരിക്കണ്ട്? നാല് മാസവും, നാല് മാസവും പത്ത് ദിവസവും. والذين يتوفون منكم ويذرون ازواجا فيتربصن من انفسهن اربعه اشهر وعشرا. നിങ്ങളിൽ നിന്ന് ഭർത്താക്കന്മാർ മരിച്ചു പോവുകയും ഭാര്യമാരെ ഉപേക്ഷിച്ചെടുക്കുകയുമാണ്. ഭാര്യ ഭർത്താവ് മരിക്കണമെങ്കിൽ ഇതന്നെ മക്കളല്ല, പിന്നെ ഭർത്താവ് മരിച്ച് ഭാര്യ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ ആ സ്ത്രീകൾ നാല് മാസവും പത്ത് ദിവസവും എന്ത് ചെയ്യണം? അവർ എത്ര നദിയാണ് ഉപസ്ഥയില്ല ഇദ്ദേഹിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഭർത്താവ് മരിച്ച സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവള് നാല് മാസവും പത്ത് ദിവസവും, നാല് മാസം പത്ത് ദിവസവും, അർബാ തശ്ശൂർ വഅശ്റ, നാല് മാസം അശ്റത്ത അയ്യാം, നാല് മാസവും പത്ത് ദിവസം ഇച്ചിരിക്കണം. അതൊരു വിഷയം. ഇവൾ ഗർഭിണിയാകാൻ പാടില്ല. ഗർഭിണിയാണെങ്കിൽ എന്താ? ഗർഭിണിയാണെങ്കിൽ ഗർഭം പ്രസവിക്കുന്നത് വരെയാണ് അവളുടെ ഇഷ്ടം. മറ്റേ ഭർത്താവിൽ തെറ്റി പെണ്ണുങ്ങൾ ഗർഭിണിയാണ് എങ്കിൽ അവൾ എന്ത് ചെയ്യണം? അവള് ഗർഭം പ്രസവിക്കുന്നത് വരെ ഇച്ചിരിക്കണം. അതിനീ അതിന്റെ പിരീഡ് നീണ്ടാലും ശരി കുറഞ്ഞാലും ശരി. മനസ്സിലല്ലേ? ഇപ്പൊ ഒരു സ്ത്രീ ഭർത്താവ് മരിക്കുമ്പോ 9 മാസവും ഗർഭം ധരിച്ചിരിക്കണം, 9 മാസമായി. മനസ്സിലല്ലേ? ഭർത്താവ് മരിച്ച് ഏതാനും ദിവസങ്ങൾ, 1-2 ദിവസമല്ലെങ്കിൽ ഭർത്താവ് മരിച്ചതിന് ശേഷം അവൾ പ്രസവിച്ചു എങ്കിൽ അവരുടെ അവളുടെ എച്ച തീർന്ന്, അതിന് കുറച്ച് സമയമാണെങ്കിലും ശരി. പാപിയാണ്, മഹാപാപിയാണ്. അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞ ഒരു നിയമം ലംഘിച്ച പാപിയാണ്. ഇവിടെ ഇവള് ഗർഭിണിയാണ് എങ്കിൽ ഗർഭം പ്രസവിക്കുന്നവരെയാണ് അവളുടെ വീട്ട. അതേപോലെ തന്നെ ഒരു പെണ്ണ് അവളേക്കുള്ള വിവാഹ ഉടമ്പടി നടന്ന്, അക്കത്ത് നടന്ന്, നിക്കാഹ് നടന്ന്, പക്ഷെ അവളേക്ക് വീട് കൂടിയിട്ടില്ല, അതിന് മുമ്പ് ഭർത്താവ് മരിച്ചു. കലാകാരനാണ് നമ്മൾ പറഞ്ഞത്. കലാകാരൻ നല്ലതാ, വളരെ പണിയത് വീട് കൂടിയിട്ടില്ല, നിക്കാഹ് നടന്ന്, അവൾക്കിട്ടല്ല. അതേസമയം ഒരു പെണ്ണിനെ നിക്കാഹ് നടന്ന്, വീട് കൂടിയിട്ടതിന് മുമ്പ് ഭർത്താവ് മരിച്ചു എങ്കിൽ ഇദ്ദേഹിക്കണം. 4 മാസവും 10 ദിവസവും ആ പെണ്ണിന് ഇദ്ദേഹിക്കണം. പറഞ്ഞ മനസ്സിലായി? അത് അള്ളാഹു പറഞ്ഞു, വല്ലതീനെ തവഫൂന മിൻകും വയദറൂന അസ്വാജൻ. ഈ പെണ്ണെന്താണ്? ഇയാളെ ഭാര്യനെ മറ്റത് വിവാഹമോചനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെ കഴിഞ്ഞ്. ഇതങ്ങനെയല്ല, ഇത് ഇവളെ ഭാര്യയായിട്ട് തുടരാൻ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ അവൾ എന്ത് ചെയ്യണം? 4 മാസവും 10 ദിവസവും ഇദ്ദേഹിക്കണം. ഇനി മുത്തല്ലഖാത്ത് അൽ മുത്തല്ലഖാത്ത്, മുത്തല്ലഖാത്ത് എന്താ? തലാഖ് നൽകപ്പെട്ട, തലാഖ് ചെല്ലപ്പെട്ട പെണ്ണുങ്ങൾ, അല്ലെങ്കിൽ മുത്തല്ലഖാത്ത് എന്ന് പറയാം. മുത്തല്ലഖാത്ത് ബഹുവചനം പ്രയോഗിക്കാൻ തന്നെ നിർവചനം. മുത്തല്ലഖാത്താണെന്താ? വിവാഹമോചനം ചെയ്യപ്പെട്ട പെണ്ണ്. ഒരു പെണ്ണിനെ തലാഖ് ചെയ്യല്ലേ, അപ്പൊ എത്ര യുദ്ധകാലം? എത്ര? 3 ഖുറൂ, 3 ഖുറൂ ശുദ്ധകാലം, അല്ലെങ്കിൽ 3 ആർത്തവകാലം. അതെ, അത് നമ്മളിവിടെ മുമ്പ് എഴുതിയത്. ഖുറൂ മൂന്ന് ഖുറൂ ആണ് അവളെ ഇട്ടിരിക്കേണ്ടത്. വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾ അവർ യത്രബ്ബത്തിനതി അംഫുസിഹിന്ന, അവർ യുദ്ധ സ്വീകരിക്കണം, വിജയിക്കണം. സലാഫത്ത ഖുറൂ, 3 ഖുറൂ. ഖുറൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ശുദ്ധികാലമാണോ അതല്ല ആർത്തവകാലമാണോ? ശുദ്ധികാലം എന്ന് പറഞ്ഞത് ആർത്തവകാലം എന്ന് പറഞ്ഞതുകൊണ്ട് രണ്ടു ദിവസം അതിന് ഗോൽബലകമായ തെളിവുകളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സഹാബത്തിന്റെ കാലം മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്ന രൂക്ഷമായ ഒരു അഭിപ്രായ വ്യത്യാസമാണ് എന്ത്? ഈ ഖുറൂ എന്നുള്ളത് ശുദ്ധികാലമാണോ അതല്ല ആർത്തവകാലമാണ്? ശുദ്ധികാലം എന്ന് പറഞ്ഞാലും ആർത്തവകാലം നടത്തണമെങ്കിൽ അതിന് ചില വ്യത്യാസങ്ങളുണ്ട്. എന്താ? ഇപ്പൊ നമ്മൾ ഇവിടെ ഉദാഹരണത്തിന് എഴുതി, പിന്നെ ശുദ്ധികാലത്താണ് എന്ത് നടക്കേണ്ടത്? തലാഖ് നടക്കേണ്ടത്. അപ്പൊ ഒരു പെണ്ണിന്റെ ശുദ്ധികാലം 24 ദിവസമാണ്, 6 ദിവസം അവളുടെ ആർത്തവ നാളെ നോക്കാം. അപ്പൊ ഇവിടെ തലാഖ് സംഭവിച്ചു, തലാഖ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എത്ര ഇട്ടിരിക്കണം? 3 ഖുറൂ ആണ് അവളുടെ ഇദ്ദ. മനസ്സിലായത്? അപ്പൊ ചിലർ പറഞ്ഞ് ഖുറൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുറൂഇന്റെ ബഹുവചനാണ് ഖുറൂ. ഖുറൂ എന്ന് പറഞ്ഞെങ്കിൽ തുഹിർന്ന് പറയും, ഹൈദൂർന്ന് പറയും. തുഹിർന്ന് പറയും, തുഹിർ എന്നെന്താ? ശുദ്ധി. ഹൈദ് എന്നാലെന്താ? ആർത്തവം. രണ്ടിനും എന്ത് പറയും? ഖുറൂ എന്ന് പറയും. മനസ്സിലായത്? അപ്പോ സലാത്തത്തെ ഖുറൂ എന്ന് അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞപ്പോ അതുകൊണ്ട് ഉദ്ദേശം ശുദ്ധിയാണോ? ഭാഷയിൽ ശുദ്ധി എന്ന് പറയും. അതല്ല ഹൈബാണ്, ഹൈബ് എന്ന് പറയും. ഒരു വിഭാഗമാണ് അവിടെ ഉദ്ദേശം ഹൈബാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞവർ പറഞ്ഞ ഹൈബാൻ എന്ന് പറഞ്ഞവര് ഇവിടെ തലാക്ക് നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ 3 ആർത്തവകാലം എന്ത് ചെയ്യണം? ഇദ്ധരിക്കണം. അപ്പൊ ഇവിടെ 6 ദിവസം ആർത്തവ തിരികളെന്ന്, പിന്നെ 24 ദിവസം ശുദ്ധികാലം കഴിഞ്ഞ്, പിന്നെ 6 ദിവസം, പിന്നെ 6 ദിവസം ആർത്തവം, പിന്നെ 24 ദിവസം എന്ത്? ശുദ്ധി. പിന്നെ 6. അപ്പൊ ഈ പെണ്ണ് എന്ത് ചെയ്യണം? ഇവിടെ ഉദ്ദേശം ഹൈറാണ് എന്ന് പറഞ്ഞവർ, മൂന്ന് ഹൈറ് കാലം അവളെ ഇട്ടിരിക്കണം എന്ന് പറഞ്ഞവർ പറഞ്ഞേ ശുദ്ധികാല തലാക്ക് തറഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് ഇത്രയും കാലം അവൾ എന്ത് ചെയ്യണം? ഇട്ടിരിക്കണം. അതിനുശേഷം പിന്നെ 24 വരില്ലേ, ഈ 24 ഇൻസാറ്റിന്റെ മാറും അവിടുത്തെ സ്ത്രീ ഹമ്പി അഷ്ടാ വളരെ നന്നായിട്ട് മനസ്സിലായി ഇവിടുന്ന്. അപ്പൊ മൂന്ന് ആർത്തവകാലം ഇട്ടിരിക്കണം എന്ന് പറഞ്ഞവർ പറഞ്ഞ് ഇതാണ് അതിന്റെ കണക്ക്. ഇവിടെ തലാക്ക് നടന്നാൽ പിന്നൊരാർത്ഥവം, പിന്നൊരു ശുദ്ധി, പിന്നൊരാർത്ഥവം, പിന്നൊരു ശുദ്ധി, പിന്നൊരാർത്ഥം. ഈ ആർത്ഥവം കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പാടുന്നു. എന്നാൽ ശുദ്ധികാലം എന്ന് പറഞ്ഞവർ ഇവിടെ തലാത്തൊക്കെ കുറുന്നതാ അതിന് തുഹ്റു എന്ന് പറഞ്ഞത്. ശുദ്ധികാലം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്ത് ശുദ്ധികാലത്താണ് തലാക്ക്. അപ്പൊ ആ ശുദ്ധികാലം പരിഗണിക്കും ഇട്ടയിൽ, ആ ശുദ്ധികാലത്ത് അവിടെ ഇട്ടിരിക്കണം. പിന്നെ ആർത്തവകാലം കഴിഞ്ഞ് പിന്നെ ശുദ്ധി വന്നു, പിന്നെ ആർത്തവം കഴിഞ്ഞ് പിന്നെ ശുദ്ധി വന്നു. ഇതോട് ഇട്ട കഴിഞ്ഞ് ഇവിടെ ഇവിടെ ഇട്ട കഴിഞ്ഞ് മനസ്സിലായില്ലേ, ഇവിടെ ഇട്ട കഴിഞ്ഞ് അത് കഴിഞ്ഞുണ്ടെങ്കിൽ കല അവൾക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ അവളെ മാന്യമായിട്ട് തിരിച്ചുവിടാം മത്താവ് വെച്ചതിന് ശേഷം, അതില്ലെങ്കിൽ അവൾക്ക് എന്ത് ചെയ്യാം? അയാൾക്ക് പിടിച്ചു വെക്കാം, വേണമെങ്കിൽ തന്റെ ഭാര്യയായിട്ട് പിന്നെ സ്വീകരിക്കാം. അപ്പൊ അവൾ എന്ത് ചെയ്യും? ശുദ്ധികാലം നടന്നെങ്കിൽ പിരീഡ് കുറയും, ഇതന്റെ പിരീഡ് കുറയും. ആർത്തവകാലം തന്നെ ഇതന്റെ പിരീഡ് എന്തെങ്കിലും കൂടുകയും ചെയ്യും. രണ്ടു കൂട്ടർക്കും അതിന്റേതായ തെളിവുകളുണ്ട്. ശേഷം അഹമ്മദ് അലി നിശ്ചയത്തി അദ്ദേഹത്തിന്റെ അഫ്വാഹുൽ ബയാൻ എന്ന് പറയുന്ന തഫ്സീർ മനസ്സിലായി വളരെ അതിന്റെ ആമുഖത്തിലൊക്കെ പ്രത്യേകിച്ച് വളരെ കൂടുതൽ സംസാരിക്കുകയും ചർച്ച ചെയ്തൊരു വിഷയമാണ് ഈ വിഷയം മനസ്സിലായി. രണ്ടു കൂട്ടർക്ക് അതിൻ്റെതായ തെളിവുകളുണ്ട്. ശരിയോട് അടുത്ത അഭിപ്രായം തോന്നുന്നത് ശുദ്ധിയോട് ഏറ്റവും കൂടുതൽ അടുത്തത് അല്ല, ശുദ്ധി മൂന്ന് ശുദ്ധികാലം എന്നുള്ളതാണ്, മൂന്ന് ശുദ്ധികാലം എന്നുള്ളതാണ്. പക്ഷേ പല പണ്ഡിതന്മാരും മൂന്ന് ആർത്തവകാലം എന്നുള്ളതിന് കുറേ ന്യായങ്ങൾ പറയുന്നത് കാണാൻ സാധിക്കും. കുറു ശുദ്ധികാലം എന്ന് പറഞ്ഞവരുടെ അടുത്തുള്ള തെളിവുണ്ടെന്ന് വെച്ചാൽ, ഇപ്പൊ ഈ ഇത് ആർത്തവം എന്നാണെങ്കിലും സ്ത്രീലിംഗാണ്, തുഹ്റു എന്ന് പറഞ്ഞാൽ പുല്ലിംഗാണ്. ആർത്തവം പറയുമ്പോൾ ഹൈർന്നുണ്ടല്ലോ, സ്ത്രീലിംഗായിട്ടാണ് പ്രയോഗിക്കുക. തുഹുറ് പുല്ലിംഗായിട്ടാണ് പ്രയോഗിക്കുക. നെഹ്റു വ്യാകരണ ശാസ്ത്രത്തിലുള്ള നിയമം 3 മുതൽ 10 വരെയുള്ള അതത് എണ്ണത്തിൽ അറബിയിലെ അറബിയിലെ നിയമം എണ്ണം സ്ത്രീലിംഗമാണ് എങ്കിൽ എണ്ണപ്പെടുന്നത് പുല്ലിംഗായിരിക്കണം. എണ്ണം സ്ത്രീലിംഗമാണ് എങ്കിൽ എണ്ണപ്പെടുന്നത് പുല്ലിംഗവും, എണ്ണം സലാ പുല്ലിംഗം പ്രയോഗിക്കുകയാണെങ്കിൽ എണ്ണപ്പെടുന്നത് സ്ത്രീലിംഗമായിരിക്കണം. ഇവിടെ എണ്ണ എന്താണ്? എണ്ണം സ്ത്രീലിംഗാണ്. അപ്പൊ എണ്ണപ്പെട്ടത് എന്തായിരിക്കണം? പുല്ലിംഗായിരിക്കണം. പുല്ലിംഗം എന്താണ്? തുഹ്റാണ്. അപ്പൊ സലാസത്ത് തുഹ്റു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം അത് പിന്നെ തുഹ്റാണ് എന്ന് പറഞ്ഞാണ് അഹമ്മദ് അലി ശംഖീച്ച മസലയെ തർജീഹ് ചെയ്യണത്. എനിക്കുള്ളത് ശരിയോട് അടുത്ത അഭിപ്രായം അതാണ്, മൂന്ന് ശുദ്ധികാലം എന്നുള്ളതാണ് അള്ളാഹുവാണ്. അല്ല പുല്ലി വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീ അവൾ എന്ത് ചെയ്യണം? അവള് മൂന്ന് ശുദ്ധികാലം അല്ലെങ്കിൽ മൂന്ന് ആർത്തവകാലം ഇദ്ദേഹിക്കണം. അവളുടെ ഇദ്ദേഹയുടെ പിരീഡ് ഇതാണ്, സലാസത്തെ കുറവാണ്. പക്ഷേ ഈ വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീ ഗർഭിണിയാണെങ്കിൽ, വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീ ഗർഭിണിയാണ് എങ്കിൽ ആ ഗർഭം പ്രസവിക്കുന്നത് വരെയാണ് അവളുടെ ഋദ്ധകാലം. കാരണം ഗർഭത്തിൽ ഈ പെണ്ണിന് അവകാശമുണ്ട്, ഗർഭത്തിൽ ഇരുന്ന കുട്ടിക്കും അവകാശമുണ്ട്. അപ്പൊ അതൊക്കെ പൂർത്തീകരിക്കുന്നതിനും ലഭിക്കുന്നതിനും വേണ്ടി. പിന്നെ അവർ വിഷയം മൂന്നാമതൊരു കൂട്ടത്തിൽ സ്ത്രീകളുണ്ട്, അല്ല ആയിസ അസഹീറ, ആയിസ എന്താ ആയിസ? ആയിസ എന്നാൽ ആർത്തവം നിലച്ച സ്ത്രീകൾ, ആർത്തവം നിലച്ച സ്ത്രീകൾ. അസഹീറ എന്നാണ് ആർത്തവം ഉണ്ടായിട്ടില്ലാത്ത ചെറിയ സ്ത്രീകൾ. ചില പെണ്ണുങ്ങൾക്ക് ആർത്തവം വളരെ പിന്തു, ആർത്തവം ഉണ്ടായിട്ടില്ല മനസ്സിലെ. ആയുസത്താല ആർത്തവരട്ടും നിലച്ച സ്ത്രീകൾ. ആയിഷത്തങ്ങള് ആർത്തവം നിലച്ച സ്ത്രീകൾ, നിലച്ച സ്ത്രീകൾ വയസ്സായിട്ടൊക്കെ ആർത്തവം നിലച്ച ശരീരത്തിനാണ് ആർത്തവം ഉണ്ടായിട്ടില്ലാത്ത സ്ത്രീകൾ, അവരാണ് വിവാഹമോചിതരെങ്കിൽ, അവർ വിവാഹമോചിതരാണ് എങ്കിൽ എന്താണ്? എത്ര മാസം എത്രയാണ് ജീവിച്ചിരിക്കുന്നത്? വല്ല ഈ ഇസ്ലമിനൽ മാസയുമ്പോൾ നിസായിക്കും ഈ നിർത്തും അവരുടെ നമുക്ക് വരാനുള്ള ഭാഗം സലാസത്ത് അശ്വർ മൂന്ന് മാസം. അപ്പൊ എല്ലാ സ്ത്രീകൾക്കും ഒരുപാടുണ്ടായില്ല. ആസവരക്തം നിലച്ച സ്ത്രീകൾ, വയസ്സായ സ്ത്രീകൾ, അവരെ വിവാഹമോചനം നടത്താനെങ്കിൽ അവർ നാലു മാസം പ്രതിസന്ധി നിശ്ചയിക്കേണ്ട, അല്ലെങ്കിൽ വിവാഹമോചനം നടത്താനെങ്കിൽ അവർ മൂന്ന് ശുദ്ധികാലം അല്ലെങ്കിൽ മൂന്ന് ആർത്തവകാലം നിശ്ചയിക്കേണ്ടല്ല. അവർ മൂന്ന് മാസമാണ് അവരുടെ ഇതകാലം. അതേപോലെ തന്നെ ആർത്തവം ഉണ്ടായിട്ടില്ലാത്ത ചെറിയ ഉണ്ടായിട്ടില്ലാത്ത സ്ത്രീകൾ, അവരുടെയും ഇതകാലം മൂന്ന് മാസമാണ്. ഫസ്ഖിലൂടെയും ഖുൽഇലൂടെയും തലാഖ് നടന്നവരെ സംബന്ധിച്ചിടത്തോളം, ഫസ്ഖിലൂടെ തലാഖ് നടന്നു അല്ലെങ്കിൽ ഖുൽഇലൂടെ തലാഖ് നടന്നു, നിങ്ങൾക്ക് വരൂ ഖുൽഇ നമ്മൾ പറഞ്ഞു, ഖുൽഇലൂടെ തലാഖ് നടന്നു, പകരം സ്വീകരിച്ചിട്ട് ഭാര്യയിൽ നിന്ന് പകരം സ്വീകരിച്ച് ഭർത്താവ് തലാഖ് കൊടുത്ത് ഇങ്ങനെ ഖുൽഇ, അല്ലെങ്കിൽ ഫസ്ഖ് വിവാഹബന്ധം വേർപെട്ട്, ഒരു പെണ്ണും ഭാര്യ ഭർത്താക്കന്മാർ അവർ മുലകുടി ബന്ധത്തിൽ സഹോദരികളാണ്, മുലകുടി ബന്ധത്തിൽ സഹോദരികളാണ്, കല്യാണം കഴിക്കുമ്പോൾ അറിയില്ലായിരുന്നു, പിന്നീട് അറിഞ്ഞത് ഈ കല്യാണം കഴിച്ച ആൾക്കും പെണ്ണിനും ഒരു സ്ത്രീ മുല കൂട്ടിയിട്ടുണ്ട്, രണ്ടു വയസ്സാണിന് മുമ്പ് അഞ്ചു പ്രാവശ്യം അവർ മുല നൽകിയിട്ടുണ്ടെന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ തലാക്കല്ലേണ്ട കാര്യമില്ല. ബന്ധമായി ബന്ധം ഫസ്ഹായി, ബന്ധം അതോട് മുറിഞ്ഞ് ഫസ്ഹായി, അഞ്ചു പ്രാവശ്യം, ആ അഞ്ചു പ്രാവശ്യം ഹംസമാണ്, രണ്ടു വയസ്സിന് താഴെ അഞ്ചു പ്രാവശ്യം മുല നൽകിയിട്ടുണ്ടെങ്കിൽ ആ പെണ്ണ് പിന്നെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരിയാണ്. മനസ്സിലായോ? അതിന് കുറവാണെങ്കില്ല, ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം കുട്ടി, അതുകൊണ്ട് കുട്ടി എന്താവില്ല, പിന്നെ വിവാഹ ബന്ധത്തിൽ സഹോദരിയാവില്ല. ഇങ്ങനെ ഫസ്ഖിലൂടെ തലാഖ് നടന്നു അല്ലെങ്കിൽ ഖുൽഇലൂടെ പകരം സ്വീകരിച്ച് തലാഖ് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ആർത്തവകാലാണ്, ഹൈമത്തും വാഹിദ ഒരു ആർത്തവകാലം. ഇമ്രഅത്തുൽ മഫ്ഖൂദ്, എന്താ ഇമ്രഅത്തുൽ മഫ്ഖൂദ്? ഇമ്രഅത്തുൽ മഫ്ഖൂദ് നമ്മള്
ഒരാളെ കുറിച്ച് വിവരമല്ല, ഭർത്താവിനെ കുറിച്ച് വിവരമല്ല, അതാണ് മഫ്ഖൂദ്, നഷ്ടപ്പെട്ട ഒരാളുടെ ഭാര്യ. മൂപ്പരെ ഉൾക്കുള്ള പോയി, ഒരു വിവരമല്ല, മരിച്ചിട്ടുണ്ടോ അതല്ല ജീവിതത്തിലുണ്ടോ ഒന്നും അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഭരണാധികാരി അല്ലെങ്കിൽ ഭരണാധികാരി നിശ്ചയിക്കുന്ന കാമ്പി ചെറിയ കാമ്പി ഈ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു പിരീഡ് നിശ്ചയിക്കണം. എന്ത് പിരീഡ്? യുദ്ധക്കുള്ള പിരീഡല്ല, പിന്നെ ആ ഭർത്താവിനെ വെയിറ്റ് ചെയ്യാനുള്ള പിരീഡ് കുറച്ചു കാലം നിശ്ചയിക്കണം. ഭർത്താവിന് നിങ്ങൾ വെയിറ്റ് ചെയ്യും, മൂന്ന് വർഷം നാല് വർഷം വെയിറ്റ് ചെയ്യാൻ പറയണം. എന്നിട്ട് ആ വെയിറ്റ് ചെയ്യാനുള്ള പിരീഡിനുള്ളിൽ അയാൾ വന്നില്ല എങ്കിൽ ഹാദി നിശ്ചയിക്കുന്ന ആ അവസാനത്തെ സമയം ഉണ്ടല്ലോ, വെയിറ്റ് ചെയ്യാനുള്ള അവസാനത്തെ സമയം, ആ ദിനം ഹാദി എന്ത് ചെയ്യണം? ആ ബന്ധം വേർപെട്ടതായിട്ട് പ്രഖ്യാപിക്കണം. പിന്നെ ആ സ്ത്രീ എന്ത് ചെയ്യണം? നാല് മാസവും പത്ത് ദിവസവും വിചരിക്കണം. അപ്പൊ ഇമ്രാത്തുൽ മഫ്ഖൂദ് ചില ഭർത്താവ് മരിച്ചതായി കൊള്ളുന്നില്ല, നഷ്ടപ്പെട്ടതാണ്, മനസ്സിലായി? വേറെവിടെയും മുഖലുണ്ടാവും, പക്ഷെ ഹാദി ഒരു ഡേറ്റ് നിശ്ചയിക്കണം, തീയതി ഇത്ര കാലങ്ങൾ വെയിറ്റ് ചെയ്യും. ആ കാലം വെയിറ്റ് ചെയ്തതിന് ശേഷം ആ ദിവസം തീരണമെന്ന്, വെയിറ്റിംഗ് ആ ദിവസം തീരണമെന്ന് മനസ്സിലായില്ലേ, അവർ തമ്മിലുള്ള ബന്ധം മുറിഞ്ഞതായിട്ട് പ്രഖ്യാപിക്കുകയും അവൾ നാല് മാസവും ഈ ഇത് നാല് മാസവും പത്ത് ദിവസവും പിന്നെ ഇജ്ജരിക്കും വേണം.
ജന്മമാർ ഇപ്പൊ പെണ്ണുങ്ങളല്ലേ, അയാളെ പെണ്ണുങ്ങളല്ലേ, അതിനല്ലേ ഇപ്പൊ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. ആ 4 മാസം 10 ദിവസം യുദ്ധകാലത്തിലാണ് എങ്കിൽ അതാണ് എന്തിനാ യുദ്ധകാലം നിശ്ചയിച്ചത്, അയാൾ വന്നിട്ടുണ്ടെങ്കിൽ ആ അയാൾക്ക് അവകാശപ്പെട്ടതാണ് ആ പെണ്ണ്. മനസ്സിലെ അയാൾക്ക് എടുക്കാവുന്നതാണ്, പിന്നെ വിവാഹത്തിലൂടെ അവൾക്ക് എടുക്കാവുന്നതാണ്, കാരണം കാന്തി ഫസ്റ്റ് പ്രഖ്യാപിച്ചിരുന്നു. മനസ്സിലായി? മഹർ നിശ്ചയിക്കണം, ഒലുങ്ങി വേണം, മനസ്സിലായില്ലേ, സാക്ഷികൾ വേണം എന്നിട്ടാണ് പിന്നെ ഇതാണ് യുദ്ധ. മനസ്സിലായി? വിവിധ പരിഗണനയിലുള്ള സ്ത്രീകളുടെ വ്യത്യസ്ത യുദ്ധയുടെ പരിധിയും അതിന്റെ രീതിയാണിത്. മനസ്സിലായി? ഇതാണ് പിന്നെ യുദ്ധ. എന്തിനാ അള്ളാഹു തആല യുദ്ധം നിശ്ചയിച്ചത്? എന്തിനാ യുദ്ധം നിശ്ചയിച്ചത്? യുദ്ധം നിശ്ചയിച്ച് കേവലം ഗർഭിണിയാണ് എന്നറിയാനല്ല, അതിൽ പല ഹിക്മത്തുണ്ട്, അതിലൊന്നതാണ്. മനസ്സിലായി? ഈ സ്ത്രീ ഗർഭിണിയാണ് എങ്കിൽ, മനസ്സിലായി, ആ ഗർഭത്തിലുള്ള കുട്ടി ആരുടേതാണ്? അവളെ വിവാഹം മകനെ വെച്ചവരുടെ കുട്ടിയാണ്, അല്ലെങ്കിൽ മരിച്ച ആളുടെ കുട്ടിയാണ്. മനസ്സിലെ? ഒരാൾ ഒരു പെണ്ണിന്റെ ഭർത്താവ് മരിച്ചു, പിറ്റേ നാളെ അവൾ വേറെ ആളിന്റെ കൂടെ പോയിട്ടില്ലെങ്കിൽ ഈ കുട്ടി ഇതാരിലേക്ക് ചേർക്കും? മനസ്സിലെ? മരിച്ച ആളുടേതാണെങ്കിൽ ആ കുടുംബത്തിലേക്ക് ചേർക്കേണ്ടതാണ്, അവരുടെ പുതിയ ആളുടേതാണെങ്കിൽ ആ അയാളിലേക്ക് ചേർക്കേണ്ടതാണ്. പക്ഷേ ഇത് ഇസ്തിബാഹിലാണ്, അങ്ങനെയാണെങ്കിൽ മനസ്സിലായി? അത് മാത്രമല്ലല്ലോ, ഇസ്ലാം അങ്ങനെ ഒരു കൂടിക്കുഴഞ്ഞ പിന്നെ പിന്നെ തറവാടും തന്തിയില്ലാത്ത ഒരു കുടുംബിന്റെ മതമല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നസലിനും നസബിനും ഒക്കെ ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ട് ആ വഴിയെ തന്നെ പോകണം. മനസ്സിലായി? കുടുംബങ്ങളൊക്കെ അതിന്റെ രീതിയിൽ തന്നെ നിലനിന്ന് പോകണം. അപ്പൊ അത് ഉറക്കേണ്ടതിന്റെ ആരുടേതാണ്, അതിനുള്ളതാണ് യുദ്ധം. പിന്നെ യുദ്ധം എന്തിനാ? യുദ്ധ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല തലാഖിനെ അല്ല ഉദ്ദേശിക്കുന്നത്, അള്ളാഹു നിക്കാഹിനെയാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നിക്കാഹിനെ കുറിച്ച് പറഞ്ഞാൽ എന്താ? നിക്കാഹ് അത് മീസാഖുൽ ഖലീലാണ്, സുഭദ്രമായ ഒരു കരാറാണ്, ഉടമ്പടിയാണ്. അള്ളാഹു ഭദ്രമായി നടത്തിയ ഒരു ഉടമ്പടി, അത് പെട്ടെന്ന് പോവുക എന്നുള്ളതില്ല, പെട്ടെന്നാണ് മുറിയുക എന്നുള്ളതില്ല. അള്ളാഹു ഭദ്രമാക്കിയത് മുറിയണമെങ്കിൽ അതിന് അതിൻ്റെതായ സമയമുണ്ട്. നോക്കി, നിങ്ങൾ ഇവിടെ നമ്മൾ ആദ്യം റജനിയായ തലാഖിനെ കുറിച്ച് പറഞ്ഞു. റജനിയായ തലാഖിലുണ്ടല്ലോ, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ രീതിയിലുള്ള തലാഖ് ആളുകൾ പഠിച്ച് അതാണ് ഇവിടെ എങ്കിൽ തലാഖ് തന്നെ നടക്കില്ല. നോക്കി, നിങ്ങൾ ഒരു സ്ത്രീ വിവാഹമോചനം ചെയ്യപ്പെട്ട് ഒരു തലാഖ് എത്തിയത്, എന്നിട്ട് അവൾ ഉദ്ധരിക്കുന്നത് എവിടെയാണ്? ഭർത്താവിന്റെ വീട്ടിലാണ് ഉദ്ധരിക്കുന്നത്. മനസ്സിലായി? അത് എത്രയാണ്? 1-2 ദിവസം, 1 ആഴ്ച 2 ആഴ്ചയില്ല, പിന്നെ നീണ്ട ഒരു പരിധിയാണ്. 3 ആർത്തവകാലം കാണാൻ, അല്ലെങ്കിൽ 3 ശുദ്ധികാലം കാണാൻ നീണ്ട സമയമാണ്. അവളുടെ പരിഗണന പറഞ്ഞു, മൂപ്പരും പരിഗണന പറഞ്ഞു, പിന്നെ അവളുടെ അവസ്ഥ അയാൾ കണ്ട്, അയാളുടെ അവസ്ഥ അവൾ കണ്ട്, അവർ കുട്ടിയെ വേണ്ടിയെങ്കിൽ ആ കുട്ടികളുടെ അവസ്ഥ രണ്ടാളും കണ്ട്. മനസ്സിലായോ? എങ്ങനെയായാലും ആ ബന്ധം കൂടുകയും അത് നന്നാവുകയും ചെയ്യും. മനസ്സിലായോ? എപ്പോഴാ തലാഖാണത്? 3 ശുദ്ധികാലത്തിന് അപ്പുറ തലാഖ് വരുന്നുള്ളൂ. അതുവരെ യുദ്ധകാലത്ത് ഇയാളുടെ പെണ്ണ് തന്നെയാണ് അവള്, ഇയാളുടെ പെണ്ണ് തന്നെയാണ് അവള്, വേറെ നാട്ടിൽ വന്നിട്ട് ഇവളെ കല്യാണം ചേച്ചിക്കാൻ വരെ പറഞ്ഞതല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാനോ? വബുഊലതുഹുന്ന അഹഖു ബിറബ്ബിഹി, വബുഊലതുഹുന്ന അഹഖു ബിറബ്ബിഹിന്ന, അവരുടെ ഈ പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാരാണ് അവരെ തിരിച്ചെടുക്കുവാൻ ഏറ്റവും അർഹർ. അതിനാണ് ഇല്ല ഒൻമുത്തല്ലാഫിയെ തർബത് നബി അംഫത്തിഹിന്ന തലാഖത്ത ഖുറു എന്നുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്. പിന്നെ ولا يحل لهن ان يكتمن ما خلق الله في ارحامهن وبعولتهن احق بردهن في ذلك ان ارادوا اصلاحا. മനസ്സിലായി? വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾ എന്ത് ചെയ്യണം? അവര് 3 കാലം ശുദ്ധികാലം ആർത്തവകാലം അവര് ഉദ്ധരിക്കണം. അവർ ഗർഭിണികളാണെങ്കിൽ അവർക്കത് മൂടിയാക്കാൻ പാടില്ല, അവർ പറയണം ഗർഭിണിയാണെന്നുള്ളത് പറയണം. എന്നിട്ട് പറയണം അഹപ്പുതിന്ന തീരാലി, ഇദ്ദേഹയുടെ പിരീഡിൽ ഭർത്താക്കന്മാരാണ് ആ പെണ്ണിനെ തിരിച്ചെടുക്കാൻ, പെണ്ണുങ്ങളെ തിരിച്ചെടുക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ളവർ എന്ന് പറയണം. മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ റജനിയായ തലാഖ് നടന്നിട്ട് ഇദ്ദേഹയിലാണെങ്കിൽ ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവിന്റെ അവകാശം പെണ്ണിനുണ്ട്, പെണ്ണ് മരിച്ചാൽ തലാഖ് നടന്നിട്ടുണ്ട് ഇദ്ദേഹയിലാണ്. പെണ്ണും വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണിന്റെ അവകാശം ആർക്കുണ്ട്? ഭർത്താവിനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഇദ്ദയുടെ കാലത്തും ഇവരെ പരിഗണിക്കുന്നത് ആരായിട്ട് തന്നെയാണ്? ഭാര്യ ഭർത്താക്കന്മാരായിട്ടാണ്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ ശക്തിമത്തായിട്ട് വിളക്കിയ ഒരു ബന്ധം അത് പെട്ടെന്ന് വരില്ല. പിന്നെയോ അത് അഴിയണമെങ്കിൽ അതിനെന്തുണ്ട്? ആ കാലതാമസത്തിന്റെ നഷ്ടം. ആ കാലതാമസം അതാണ് ഇദ്ദ കാലഘട്ടം. ഒരിക്കലും അള്ളാഹു പെട്ടെന്ന് മുറിക്കൂല. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് എന്തെയ്തിട്ട് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ബന്ധം അടുത്തതയും അത് പിന്നെ ഒന്നും കൂടി അത് ഉറക്കുകയും ചെയ്യട്ടെ എന്നുള്ളതാണ് അള്ളാഹു ഹിക്മത്ത്. അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇദ്ദ നിശ്ചയിച്ചത്. മനസ്സിലായല്ലേ? അതേപോലെ തന്നെ ഇദ്ദയുടെ കിരീടിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുള്ള മറ്റൊരു ഹിക്മത്ത്, അവകാശങ്ങളുണ്ട്. ഒന്ന് അള്ളാഹുള്ള അവകാശം, അള്ളാഹുള്ള അവകാശം എന്താ? അള്ളാഹു സുബ്ഹാനഹു വതആല ഭാര്യ ഭർത്താക്കന്മാർ ബന്ധം പിരിയുന്ന വേളയിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് ഒരു സമയം. അവർ വിവാഹത്തെ തൊട്ട് വിസമ്മതിക്കുകയും പെണ്ണുങ്ങൾ വിവാഹത്തെ തൊട്ട് വിസമ്മതിക്കണം. ഒരു ഒരു പിരീഡ് അവർക്ക് ഉണ്ടായിരിക്കണം. എന്തിന്? അവർ പിന്നെ മറ്റു വിവാഹത്തെ തൊട്ട് അകന്നു നിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. മനസ്സിലായി? അപ്പോ അത് അള്ളാഹുള്ള അവകാശമാണ്, പെണ്ണ് നിർവഹിക്കേണ്ട അവകാശം അത് നൽകാനാണ്. രണ്ട്, പെണ്ണിന് അവകാശമുണ്ട്. ആരിൽ നിന്ന്? ഭർത്താവിൽ നിന്ന്. എന്താ പെണ്ണിനുള്ള അവകാശം? പെണ്ണിന്റെ താമസ സ്ഥലം കിട്ടണം, പെണ്ണിന് ഭക്ഷണം കിട്ടണം, വസ്ത്രം കിട്ടണം. മനസ്സിലായില്ലേ? പെണ്ണിന്റെ അവകാശപ്പെട്ടതാണ് തലാക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ഭർത്താവിന്റെ വീട്ടിൽ ഇട്ടിരിക്കുക എന്നുള്ളത്. അപ്പൊ അത് കിട്ടാൻ പെണ്ണിന്റെ ഹക്ക് ലഭിക്കാനാണ് ഐറ്റാൻ. ഭർത്താവിന്റെ അവകാശമുണ്ട്. ആരിൽ നിന്ന്? പെണ്ണിൽ നിന്ന്. എന്താ ഭർത്താവിനുള്ള അവകാശം പെണ്ണിൽ നിന്ന്? ഇദ്ദേഹത്തെ കാലഘട്ടത്തിൽ ഈ പെണ്ണ് മരിച്ചു നിൽക്കുക, പെണ്ണിന്റെ സ്വത്തപ്പെടുണ്ടാവും ഭർത്താവും ഇല്ലേ? ഒരു ഭാര്യന്റെ സ്വത്തിൽ എത്ര ഭർത്താവിന്റെ അവകാശം, ഭർത്താവിന്റെ സ്വത്തിൽ എത്ര ഭാര്യക്ക് അവകാശം? എത്ര? ഭാര്യക്കെട്ടിലൊന്ന്. എപ്പോ? ഭർത്താവിന് കുട്ടികൾ ഇല്ലെങ്കിൽ ഭാര്യക്കെട്ടിലൊന്ന്, ഭർത്താവിന് കുട്ടികളില്ലെങ്കിൽ ഭാര്യക്ക് നാലിലൊന്ന്. നാലിലൊന്ന്. ഈ പെണ്ണിന്റെ എന്താണെങ്കിലും ഭർത്താവിന് എത്ര? ആ ഭാര്യ കുട്ടികൾ ഉണ്ടെങ്കിൽ ഭർത്താവിന് നാലിലൊന്ന്, ഭാര്യ കുട്ടികളില്ലെങ്കിലും ഭർത്താവിന്റെ സ്വത്തിന്റെ പകുതി, പെണ്ണിന്റെ സ്വത്തിന്റെ പകുതി. പറഞ്ഞാൽ മനസ്സിലായത്? അതായത് ഒരു പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ, ആ ഭാര്യ ഭർത്താക്കന്മാർ ഒരു ഉദാഹരണത്തിൽ നമ്മളിവിടെ എഴുതിയത് ഒരു സെയ്ദും ഒരു ഫാത്തിമയാണ്. ഒരു ഭാര്യ ഭർത്താക്കന്മാരാണ്. മനസ്സിലല്ലേ? സെയ്ദ് മരിച്ച്, മനസ്സിലായി? സെയ്ദ് മരിച്ച്. സെയ്ദിനെ സംബന്ധിച്ചിടത്തോളം അയാൾ 24 ദിർഹം അല്ലെങ്കിൽ ദീനാർ, റിയാൽ, റുപ്യ അയാൾക്ക് മരണാനന്തരം അയാൾക്ക് സ്വത്തുണ്ട്. മനസ്സിലായല്ലേ? സെയ്ദ് മരിക്കുമ്പോ അയാളുടെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ട്. മനസ്സിലായി? അപ്പൊ നോക്കും സെയ്ദിന് കുട്ടികളുണ്ടോ? എന്തിനാ സെയ്ദിന് കുട്ടികളുണ്ടോ വെച്ചാൽ ഇവർക്ക് കുട്ടികളുണ്ടാവുന്നുള്ള സെയ്ദിന് ഇവളിലൂടെ ആകട്ടെ അല്ലെങ്കിൽ വേറെ ഭാര്യമാരിലൂടെ കുട്ടികളുണ്ട് എങ്കിൽ, അതാണ് സെയ്ദിന് കുട്ടികളുണ്ട് എങ്കിൽ ഇവൾക്ക് സ്വത്തി സെയ്ദിന്റെ സ്വത്തിന്റെ എട്ടിലൊന്നത്, അവൾക്ക് എട്ടിലൊന്ന് കിട്ടും. ജയ്ദിന് കുട്ടികൾ ഉണ്ടെങ്കിൽ അത് 24 എട്ടിലൊന്ന് എത്ര? മൂന്നല്ലേ? ഇനി ജയ്ദിന് കുട്ടികളില്ല എങ്കിൽ ജയ്ദിന്റെ സ്വത്തിൽ നാലിലൊന്നാർ കിട്ടും? ഫാത്തിമ കിട്ടും. അപ്പൊ എത്ര? നാലിലൊന്ന്. എത്ര? നാലിലൊന്ന് ആറ്. നാല് ആറ്. ഇനി ഫാത്തിമയാണ് മരിച്ചത്, സെയ്ദ് ജീവിച്ചിരിപ്പുണ്ട്. ഫാത്തിമയാണ് മരിച്ചത്, സെയ്ദ് ജീവിച്ചിരിപ്പുണ്ട്. ഫാത്തിമ മരിക്കുമ്പോ സെയ്ദ് ജീവിച്ചിരിപ്പുണ്ട്. ഫാത്തിമക്ക് കുട്ടികളുണ്ട്, ഒന്നുകിൽ സെയ്ദിലൂടെ ഉള്ള കുട്ടികളാകാം അല്ലെങ്കിൽ വേറെ ഭർത്താവിന്റെ കുട്ടികളാകാം. ഫാത്തിമ കുട്ടികളുണ്ടെങ്കിൽ ഫാത്തിമന്റെ സ്വത്തിൽ സെയ്ദിന് എത്ര അവകാശം? സെയ്ദിന് കുട്ടികളുണ്ട് എങ്കിൽ നാലിലൊന്നാണ്. 24 ഇവിടെ 24 മരിച്ചത്, 24 റിയാലാണ് മുപ്പത്തെ സ്വത്ത് എങ്കിൽ 24 നാലിലൊന്ന് നമ്മൾ പറഞ്ഞു ആറിലൊന്ന്. ഇനി ഫാത്തിമ കുട്ടികളില്ലെങ്കിലും എത്ര സ്വത്ത്? പകുതിയാണ്. അതെത്ര? 12. മനസ്സിലായി? ഒരു ഭർത്താവിനെ ഭാര്യയിൽ നിന്നുള്ള അവകാശമാണ് ഒന്നെങ്കിൽ 6 അല്ലെങ്കിൽ 12 അല്ലെങ്കിൽ 4-1 അവളുടെ സ്വത്തിന് 4-1 അല്ലെങ്കിൽ 2-1 മനസ്സിലല്ലേ. ഈ സ്വത്ത് അവളുടെ യുദ്ധകാലത്താണെങ്കിലും അവൾക്ക് അയാൾ കിട്ടും, പറഞ്ഞാൽ മനസ്സിലല്ലേ. അത് മക്കളുള്ള അവകാശമാണ്. അതേപോലെ തന്നെ ഇയാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ, ഇവള് യുദ്ധയിലായിരിക്കുകയാണ് എങ്കിൽ ഈ സ്വത്ത് ഉണ്ട്, ഒന്നുകിൽ 8-1 അല്ലെങ്കിൽ 4-1. അത് ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്കുള്ള അവകാശമാണ്. മനസ്സിലെ ഈ അവകാശങ്ങൾ മനസ്സിലേ. അത് സ്വലാത്ത് നടന്നിട്ടുണ്ട് എങ്കിലും ഇദ്ദേഹയുടെ പിരീഡിൽ എന്തുണ്ട്? ആർക്കുണ്ട്? ഇവർക്കുണ്ട്. പറഞ്ഞ മനസ്സിലായി. ഇങ്ങനെ ഹക്കുണ്ട്. അതേപോലെ തന്നെ ഹക്കുൽ നൽകുന്നുണ്ട്. കുട്ടിന്റെ അവകാശങ്ങളുണ്ട്. കുട്ടിന്റെ അവകാശം എന്ന് പറഞ്ഞാലേ, ഒരു പെണ്ണിന് വിവാഹം മോചനം ചെയ്ത് അവൾ ഗർഭിണിയാണ്, മനസ്സിലല്ലേ. അത് പെണ്ണിന് ചെലവ് കൊടുക്കണം, താമസം കൊടുക്കണം, അവൾക്ക് മനസ്സിലെ സൗകര്യങ്ങൾ കൊടുക്കണം. അത് ഭർത്താവിന്റെ തന്നെ അവകാശമാണ്. അതേപോലെ തന്നെ ഈ ഗർഭത്തിലുള്ള കുട്ടിന്റെ അവകാശം, പറഞ്ഞാൽ മനസ്സിലല്ലേ. അത് ആരുടെ മേലാണ്? ആരുടേതാണ് ഈ കുട്ടി? അയാളുടേതാണ്, മനസ്സിലെ. അപ്പൊ അവകാശങ്ങൾ സ്ഥിരീകരിക്കപ്പെടേണ്ടത്, അതൊക്കെ സ്ഥിരീകരിക്കപ്പെടുന്നെങ്കിൽ എന്ത് വേണം? യുദ്ധ വേണം, മനസ്സിലെ. ഓള് യുദ്ധിക്കാതെ പിറ്റേന്ന് വേറൊരാൾ കൂടെ പോയിട്ട് സ്ഥലത്ത് തന്നെ ആളുടേതാണ് കുട്ടി എങ്കിൽ ഓള് പറയാണ് ചെലവിനെട്ടണം എന്ന് പറഞ്ഞാൽ അയാൾ കൊടുക്കുക, മനസ്സിലല്ലേ. ഇല്ല, അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല വിദ്യയെ നിശ്ചയിച്ചത്. ഇങ്ങനെയുള്ള ഈ 4 അവകാശങ്ങൾ, അള്ളാഹുവിനുള്ള അവകാശം, ഭർത്താവിനുള്ള അവകാശം, ഭാര്യയ്ക്ക് അവകാശം, അതേപോലെ തന്നെ മക്കൾക്ക് അവകാശം, ഈ 4 അവകാശങ്ങൾ അത് സ്ഥിരപ്പെടണമെങ്കിൽ എന്ത് വേണം? വിദ്യ വേണം, മനസ്സിലായി. അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല വിദ്യയെ നിശ്ചയിച്ചത്. പിന്നെ മാത്രമല്ല, വിദ്യയിൽ ഉള്ള മറ്റൊരു സംഗതി, ഭാര്യ ഭർത്തൃ ബന്ധം സ്നേഹത്തിന്റെ ബന്ധമാണ്, മനസ്സിലല്ലേ. ആ സ്നേഹബന്ധം തുടർന്ന് പോകുമ്പോഴാണ് ഭർത്താവ് മരിക്കുന്നത് എങ്കിൽ, മനസ്സിലല്ലേ, ആ സ്നേഹം പെട്ടെന്ന് മുറിയൂല. പിന്നെ ആ സ്നേഹത്തിന്റെ ആ പിന്നെ ഭാഗം അതെന്ത് ചെയ്യണം? ആ സ്നേഹത്തിന്റെ ആ ചൂട് നിലനിൽക്കണം. അതുകൊണ്ടാണ് പിറ്റേ നാളെ ഈ പെണ്ണ് വേറൊരാളുടെ കൂടെ പോയിട്ടില്ലെങ്കിൽ വൈവാഹിക ബന്ധത്തിന് എന്തുണ്ടാവില്ല? അള്ളാഹു സ്വന്തം അതിന് നിശ്ചയിച്ച ഒരു മവദത്തു റഹ്മത്തുണ്ട്, അതിനൊരു വില ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഭർത്താവ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീ പിന്നെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്ത് വേറെ വിവാഹം ചെയ്യരുത്. പിന്നെയും അവൾ 4 മാസവും 10 ദിവസവും കാത്തിരിക്കണം. ഭർത്താവ് മരിച്ച സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകളെ മാതിരിയല്ല, അവരുടെ ഇദ്ദയിൽ അവർക്ക് ഇഷ്ടാദുണ്ട്. എന്താ ഇദ്ദയിൽ ഇഷ്ടാദ് എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ച സ്ത്രീകൾ ഇദ്ദയിൽ ഇരിക്കുമ്പോ അവരെ അലങ്കാരങ്ങൾ സ്വീകരിക്കാൻ പാടില്ല, മനസ്സിലല്ലേ. മൂടിയുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടുള്ളതല്ല, അതേപോലെ തന്നെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഇങ്ങനെ പുതിയെണ്ണായിട്ട് ഇരിക്കാൻ പാടില്ല, ചമയങ്ങളൊക്കെ അറത്തി പുതിയെണ്ണായിട്ട് ഇരിക്കാൻ പാടുള്ളതല്ല. ആര്? ഭർത്താവ് മരിച്ച സ്ത്രീകൾ. കാരണം എന്തുകൊണ്ട്? അതിന് ഇഷ്ടാദ് എന്ന് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലല്ലേ. ഒരു പിന്നെ സ്ത്രീയും ഒരാൾ മരിച്ചതിന്റെ പേരിൽ 3 ദിവസത്തിനേക്കാൾ കൂടുതൽ അവരുടെ അലങ്കാരങ്ങൾ ഉപേക്ഷിച്ച് കഴിയാൻ പാടുള്ളതല്ല. ഏതൊരു സ്ത്രീയും അവരുടെ ബന്ധുക്കൾ മരിച്ചിട്ടുണ്ടെങ്കിൽ 3 ദിവസം അങ്ങനെ പാടുള്ളൂ. ഭർത്താവ് ഒഴിച്ച് ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ 4 മാസവും 10 ദിവസവും അവർ ഇഷ്ടാദിൽ അനുഷ്ഠിക്കണം എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്. അവരെ അണിഞ്ഞൊണിഞ്ഞിരിക്കാൻ പാടുള്ളതല്ല. പിന്നെ അതേപോലെ തന്നെ വലിയ പിന്നെ ഈ പിന്നെ അണിഞ്ഞൊഴിഞ്ഞ വസ്ത്ര വേഷങ്ങൾ അവർക്ക് പാടുള്ളതല്ല. അതേപോലെ തന്നെ ചമയങ്ങൾ ചാർത്താൻ പാടുള്ളതല്ല. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു. സ്ത്രീകളെ കുറിച്ച് ഭർത്താവിനെ കുറിച്ച് സ്ത്രീകളെ കുറിച്ച് പറഞ്ഞെന്തുകൊണ്ട്? ഈ ഒരു ബന്ധം, സ്നേഹബന്ധത്തിന്റെ ആ ചൂട് മനസ്സിലെ, അത് പിന്നെ അതിന്റെ വില മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് റിദ്ദ പറഞ്ഞത്, മനസ്സിലായി? അതിനൊക്കെ വേണ്ടിയിട്ടാണ് റിദ്ദ. അബുസ്സലാബിന്റെ സംഭവത്തിൽ അവരുടെ വീട് ഒതുങ്ങി കൂടുകയാണ് വേണ്ടത് എഡിയിലിരിക്കുന്ന സമയത്ത്. പക്ഷെ അനിവാര്യ ഘട്ടങ്ങളാണെങ്കിൽ ആകാവുന്നതാണ്, മനസ്സിലെ. ഇപ്പോ ഉഹുദി മുസ്ലിമീങ്ങൾ കുറെ പേര് എന്തെയ്യുന്നു, ഷഹീദായില്ലേ, ഉഹുദിൽ ഷഹീദായി മുസ്ലിമീങ്ങൾ പോലെ. അവരുടെയൊക്കെ ഭാര്യമാർ എന്ത് ചെയ്ത്? ഭാര്യമാർക്ക് ഭയങ്കര ടെൻഷനായി. പിന്നെ ഭർത്താക്കന്മാർ മരിച്ച 4 മാസം 10 ദിവസം അവർ എന്തായിരിക്കാണ്. അപ്പൊ റസൂൽ മാത്രം കൊണ്ട് വന്നിട്ട് പറയുന്നത് റസൂൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പെരയിൽ ഇരുന്നിട്ട് ഭയങ്കര പ്രയാസങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ പെണ്ണുങ്ങളും ഓരോരുത്തർ ഒരുമിച്ച് കൂടിയിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചിരിക്കട്ടെ എന്ന് വെച്ച്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി സമയങ്ങളിൽ അവരോട് അവരുടെ വീടുകളിലേക്ക് പോകാനും പകലിൽ അവരോട് ഒരുമിച്ച് കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് പിന്നെ ഒരുമിച്ച് കൂടിയിട്ട് ഇരിക്കാനുള്ള ഒരു അവസരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷേ അനിവാര്യമാണെങ്കിൽ അതാണ്. പക്ഷെ എന്തുള്ളൂ, അവരെ വിവാഹത്തിലേക്ക് ക്ഷണിക്കുന്നതായ വേഷവിധാനങ്ങളും അതേപോലെ തന്നെ ആഭരണം ഇതൊക്കെ അവർക്ക് പാടില്ല എന്നുള്ളു, ചമയങ്ങൾ പാടില്ല എന്നേ ഉള്ളൂ. പെണ്ണ് അന്യ ആണിനെ കണ്ടിട്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതുകൊണ്ടാണ് ഈ അബുസ്സനാദിലിന്റെ സംഭവത്തിൽ, അബുസ്സനാദിൽ എന്തല്ല ഒരു സഹാബിയാണ്. അപ്പോ ഒരു സ്ത്രീന്റെ ഭർത്താവ് മരിച്ച്, ഭർത്താവ് മരിച്ചു, ഭർത്താവ് മരിച്ചിട്ട് കൂടുതൽ സമയമൊന്നും ആയിട്ടില്ല. ഈ പെണ്ണിന്റെ വീട്ടിലേക്ക് അബുസനാബിൽ വന്നപ്പോ ഈ സ്ത്രീ നല്ല കണ്ണൊക്കെ എഴുതി ഭയങ്കര സുന്ദരിയായിട്ട് പുത്തിറക്കുന്നുണ്ട്. അപ്പോ അബുസനാബ് ചോദിച്ചു, നിങ്ങളെ സ്ത്രീകളെ പഠിക്കുന്ന വെച്ച് നിങ്ങൾ എന്താ ഇപ്പൊ കുത്താധികളെ സ്വീകരിക്കാനായി, എന്തിനായി പെണ്ണുങ്ങൾ ചമയങ്ങളൊക്കെ ചേർത്തിരിക്കുക? അതായത് പിന്നെ മറ്റൊരു വിവാഹത്തിന് ആലോചിക്കാൻ പിന്നെ പെണ്ണാണാൻ വേണ്ടി വരുമ്പോ പിന്നെ ഉള്ള വച്ചതൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ അബുസനാബിൽ ഇവളിങ്ങനെ കണ്ടൊക്കെ ഈ സ്ത്രീ ഇങ്ങനെ സമയങ്ങൾ ചേർത്തിരിക്കണപ്പോ ഭർത്താവ് വെച്ചിട്ട് കൂടുതലായിട്ടില്ല പിന്നെ ഇങ്ങനെ. അപ്പൊ ചോദിച്ച്, നിങ്ങൾക്ക് പിന്നെ ഇതിരിക്കണ്ടേ 4 മാസവും 10 ദിവസവും നിങ്ങൾ എന്താ ഇങ്ങനെ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് ഇരിക്കണെന്ന് വെച്ചപ്പോ ഈ സ്ത്രീ ഗർഭിണിയായിരുന്നു ഭർത്താവ് മരിച്ചപ്പോ, മനസ്സിലായി? ഭർത്താവ് മരിച്ച ഉടനെ തന്നെ അവര് പ്രസവിച്ചിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞ നമ്മളെല്ലാം ഗർഭിണികൾ അവരുടെ ഗർഭം പ്രസവിക്കുന്നതോടുകൂടി ഉലാത്തുൽ അഹ്മാല് ആ ജലഭുണ്ടായി ഗർഭിണികൾ അവരുടെ ഗർഭം പ്രസവിക്കുന്നതോടുകൂടി എന്ത് ചെയ്ത് അവരുടെ നമ്മളിവിടെ ഗർഭിണികളെ എഴുതിയിട്ടില്ലല്ലേ? ഇല്ല, ആ പറഞ്ഞിട്ടുള്ളല്ലേ, ആ ഗർഭിണികളെ എഴുതിയിട്ട്. ഗർഭിണികൾ അവരുടെ ഗർഭം പ്രസവിക്കുന്നത് വരെയാണ് അവരുടെ വിദ്യ. ഗർഭിണികൾ ഗർഭം പ്രസവിക്കുന്നത് വരെയാണ് അവരുടെ വിദ്യ. അത് എന്താണ് ഹാമിൽ ഗർഭിണികൾ, മനസ്സിലല്ലേ? ഗർഭിണികളുടെ യുദ്ധകാല മുദ്രത്തിൽ ഇലൽ വധ, ഇലൽ വിലാദ അല്ലെങ്കിൽ പ്രസവിക്കുന്നത് വരെ, ഇതാണ് അവരുടെ യുദ്ധകാലം. ഗർഭിണികൾ അവരുടെ ഗർഭം പ്രസവിക്കുന്നത് വരെയാണ് അവരുടെ ഇച്ഛ. അപ്പൊ ഈ അബുസനാബിനോട് ഈ പെണ്ണ് പറഞ്ഞു, ഞാൻ പ്രസവിച്ച് ഇത് ഇച്ഛ കഴിഞ്ഞാണ്. അപ്പൊ അബുസനാബിൽ പറഞ്ഞു, ഇല്ലല്ല, നിങ്ങൾ 4 മാസം 10 ദിവസം ഇട്ടിരിക്കുന്നേ വേണം, കാരണം ഭർത്താവ് മരിച്ച സ്ത്രീകളൊക്കെ അങ്ങനെയാണ്. അപ്പൊ ഈ സ്ത്രീ പറയാന്, അവർ വൈകുന്നേരം വരെ ക്ഷമിച്ചു, കാരണം ഇനി അങ്ങനത്തെ ആണെങ്കിലും അഥവാ ഈ അബുസനാബിൽ പറഞ്ഞ അത് പകലെ അവർ പുറത്തിറങ്ങില്ല, രാത്രിയായപ്പോ അവര് ഞാൻ ഉള്ള വസ്ത്രങ്ങളൊക്കെ മൂടിപ്പോയി എന്നിട്ട് എന്തെങ്കിലും ഞാൻ റസൂലിന്റെ അടുക്കിലേക്ക് ചെന്നു, ഇന്ന് റസൂലിനോട് വന്നു, റസൂലെ ഞാന് ഭർത്താവ് മെച്ചപ്പോ ഗർഭിണിയായിരുന്നു, പിന്നെ ഞാൻ പ്രസവിച്ച്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പ്രസവത്തോടുകൂടി എന്റെ ഇട്ട കഴിഞ്ഞതാണ്. അബുസനാബ് പറയുന്നത് ഞാൻ അബുസനാബിൽ പറയുന്നത് ഞാൻ 4 മാസവും 10 ദിവസം ഇട്ടിരിക്കണം എന്നാണ്. അപ്പൊ എന്താണ് എനിക്ക് നേരെ എന്ന് ചോദിച്ചപ്പോ റസൂലിന്റെ പറഞ്ഞു, വന്നിച്ചനാബ് അബുസനാബ് പറഞ്ഞത് പൊളിയാണ് കളപ്പ്, അത് ശരിയല്ല എന്ന് പറഞ്ഞു. മനസ്സിലായി? നിങ്ങൾ പറഞ്ഞാലും ശരി, ഗർഭിണികൾ അവരേതൊരു അവസ്ഥയിലായിട്ടുണ്ടെങ്കിലും പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ യുദ്ധ തീർന്നു എന്ന് പറഞ്ഞു. പറഞ്ഞു മനസ്സിലായി? അപ്പൊ അവിടെ ഇതിന് കുറെ സംഭവങ്ങൾ, ഈ സംഭവത്തിൽ കുറെ മസാലകളുണ്ട്. അതിൽ പെട്ടതാണ് എന്ത്? ഇങ്ങനെ സഹാബികൾ മനസ്സിലാക്കിയിരുന്നു, സ്ത്രീകൾ ഭർത്താക്കന്മാരും വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയിലാണെങ്കിൽ എന്ത് പാടുള്ളതല്ല, അവർക്ക് സമയങ്ങൾ പാടുള്ളതല്ല, അവർ ആഭരണങ്ങൾ അണിയാനോ അലങ്കാരങ്ങൾ സ്വീകരിക്കാനോ പാടുള്ളതല്ല, അതിനെ അവർ ഒതുങ്ങിയിട്ടുള്ള ജീവിതം. എന്നാ അന്യ ആണിനെ കാണിനോട്ട് പ്രശ്നമല്ല, മനസ്സിലായി? കണ്ണിന് പ്രശ്നമല്ല, ആ ഒരു സമയത്ത് ഒരാളെ കണ്ടു വെച്ചിട്ട് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിച്ചൊരു പ്രശ്നമല്ല. ഇല്ലല്ല, സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും പുറപ്പെടാൻ പാടുള്ളതല്ല, മനസ്സിലായി? അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, പിന്നെ ഹജ്ജില് സ്ത്രീകൾക്ക് ഹജ്ജിന് പോകാനുള്ള ചർച്ചകളിൽ പെട്ടതാണ് മഹറം ഉണ്ടായിരിക്കണം. അവർ ഇദ്ദയിലാകാൻ പാടില്ല, ഇദ്ദയിൽ ഇരിക്കുന്ന പെണ്ണിന് ഹജ്ജിന് വരെ വരാൻ പാടില്ല. പറഞ്ഞാൽ മനസ്സിലായി? ഇദ്ദയിൽ ഇരിക്കുന്ന സ്ത്രീ ഹജ്ജിന് വരെ വരാൻ പാടുള്ളതല്ല, പുറപ്പെട്ട് വരാൻ പാടുള്ളതല്ല. പിന്നെ ഇവിടെ എത്തിയതിനു ശേഷമാണ് ഭർത്താവ് മരിക്കുന്നത് എങ്കിൽ അവർക്ക് വാജിബായിട്ടുള്ള അവരുടെ കർമ്മങ്ങൾ നിർവഹിക്കാവുന്നതാണ്. മനസ്സിലായില്ലേ? ഭർത്താവ് മരിക്കുന്നത്, അപ്പൊ എന്തിനാണ് യുദ്ധം നിശ്ചയിച്ചത്? ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. മനസ്സിലായി? അതിൽ പല ഹിക്മത്തുകളും അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുണ്ട്, അതിനു വേണ്ടിയിട്ടാണ്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മസാലകൾ. ഇൻഷാല്ലാ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫസ്ഖുമായി തഫ്രീഖുമായി ഈലാവുമായിട്ടുള്ള ആദ്യ വിഷയങ്ങളും ഒരു ക്ലാസ് കൂടി ഇൻഷാല്ലാ.